ഹാർട്ട് ആൻഡ് മൈൻഡ് ഗോഡ്സ് ഇൻവിസിബിൾ എഞ്ചിനീയർ. ഇന്ന് ഇതിലൂടെ നാം മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് ട്രാൻസ്ഫർ അവർ ലൈഫ്സ് ടു ഗോഡ്. നമ്മളുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, കൊടുക്കുക, മാറ്റുക. അതെങ്ങനെയാണ്? ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ രാജാവായി കർത്താവായി വാഴിച്ചുകൊണ്ടാണ് അത് ചെയ്യണം. അത് എന്തുകൊണ്ടത് ചെയ്യണം? നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളൊരു പരാജയമാണ്. നമുക്ക് ജീവിതത്തിൽ ജയിക്കുവാൻ കഴിയില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഹൃദയം, കഴിഞ്ഞ സന്ദേശങ്ങൾ നാം കേട്ടു, അത് സകല തിന്മയും നിറഞ്ഞതാണ്. അത് വിഷമമുള്ളതാണ്, വിഷമയമായതാണ്. അത് നമ്മുടെ സ്നേഹിതനല്ല. അതിലുള്ള പ്രോഗ്രാമിൽ ഭൂരിഭാഗവും നമ്മളെ തള്ളി തട്ടി താഴെ ഇടുന്നതാണ്. മരണത്തിനുള്ള സകലതും അതിൽ പ്രീ ലോഡഡ് ആണ്. പിന്നെ ഈ ഭൂമിയിലെ നമ്മുടെ ജനനത്തിലൂടെ നമ്മൾ വീണ്ടും ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും മരണം. പഴയ നിയമകാലത്ത് അതിനെ ഒഴിവാക്കുന്നില്ലായിരുന്നു, അതിനെ മാക്സിമം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുപോവുകയായിരുന്നു. പക്ഷെ പുതിയ നിയമകാലത്ത് ദൈവം നമ്മളോട് പറയുന്നത് അതിനെ ഒഴിവാക്കാനാണ്. കാരണം നമുക്ക് പുതിയ ഹൃദയം വന്നിട്ടുണ്ട്. ഇനി ആ പഴയതും കൊണ്ട് നീ ഇരിക്കേണ്ട, നീ അതിനെ ഒഴിവാക്കുക. അപ്പൊ ഈ ഒരു ബേസിക് സന്ദേശം നമ്മൾ അറിയുന്നില്ല എങ്കിൽ നമ്മൾ ഈ പഴയതും കൊണ്ട് ഇരുന്ന് ഇന്ന് ഞാൻ ഈ ലോകത്തിലെ ശാസ്ത്രത്തെ, മെഡിക്കൽ സയൻസിനെ, അവരുടെ റിസർച്ചിനെ ഒക്കെ ഞാൻ വളരെ മാനിക്കുന്നു. പക്ഷെ അവർക്കൊരു ഫൂളിഷ്നെസ് പറ്റി. കാരണം അവര് പഠിക്കുന്ന മനഃശാസ്ത്രം ഒക്കെ അവർ പറയുന്ന കാര്യങ്ങളിൽ നല്ലൊരു പങ്കും കറക്റ്റാ. ശരിക്കും പറഞ്ഞാൽ ബൈബിൾ അവരെ റെഫർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവരാണ് ഞാൻ ചിന്തിക്കുന്നു, കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷെ അവർക്ക് അവർ മുഴുവൻ ചിന്തിക്കുന്നത് ആ പഴയ ഹൃദയത്തിനോടുള്ള പരിപാടികളാണ്. അത് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ അവരൊരു വ്യക്തിയെ ട്രെയിൻ ചെയ്തിട്ട് ഒരു താൽക്കാലിക ജയം കിട്ടുമെന്നല്ലാതെ നിത്യജയവരോട് കിട്ടുകയില്ല. കാരണം അവരെപ്പോഴും ദൃശ്യമായ ബ്രെയിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. മനുഷ്യന്റെ അദൃശ്യമായ ബ്രെയിനെ കൺട്രോൾ ചെയ്യുന്ന ഇൻവിസിബിൾ ഹാർട്ടും, എന്നാൽ ആ ഇൻവിസിബിൾ ഹാർട്ടിനെ കൺട്രോൾ ചെയ്യുന്ന സ്പിരിറ്റും, ഒരു വീണ്ടെടുക്കപ്പെട്ട മനുഷ്യനിൽ ആ പുതിയ മനുഷ്യന്റെ അല്ലെങ്കിൽ ദൈവപുത്രന്റെ ആ പുതിയ ഹാർട്ട് ഒന്നും അവർക്കറിയില്ല. അവരാകപ്പാടെ ബ്രെയിനും ബ്രെയിനിൽ റിലീസ് ചെയ്യപ്പെടുന്ന കെമിക്കൽസും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഇതിന്റെയൊക്കെ അപ്പുറം ദൈവത്തിന്റെ വചനത്തിലൂടെ അവർ കടന്നു പോകുന്നുവെങ്കിൽ അവർക്ക് ആ ദൈവിക ബുദ്ധി ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവം കൊടുക്കുവാനായിട്ട് ഇടയാകും. അങ്ങനെയെങ്കിൽ അവർക്ക് ഒരു ഭൂമിയിലെ ഒരു സയന്റിസ്റ്റോ ഒരു മെഡിക്കൽ ഡോക്ടറോ ഈ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട മാത്രമായി ഒതുങ്ങാതെ സ്വർഗത്തിലെ ചിന്തകൾ മനുഷ്യനിലൂടെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് അവർക്ക് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും എല്ലാം കഴിയും. ഇതിപ്പോ നമ്മൾ ഇന്നത്തെ സബ് ടൈറ്റിൽ ട്രാൻസ്ഫർ അവർ ലൈഫ് ടു ഗോഡ്, നമ്മളുടെ ജീവിതങ്ങളെ ദൈവത്തിലേക്ക് കൈമാറുക. അതെങ്ങനെ കൈമാറാം? ഒന്ന് പത്രോസ് 3:14 നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ കർത്താവായി വാഴിക്കണം. നിങ്ങൾ ബൈബിളിലെ വേർഡുകൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം കേട്ടോ. നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ ആരായിട്ട് വാഴിക്കണം? കർത്താവായി വാഴിക്കണം. ആ ദൈവരായത്തിന്റെ സിസ്റ്റം ഒരിക്കലും മറന്നു പോകരുത്. എപ്പോഴും ഞാൻ ബൈബിൾ ഇല്ലാതെ എന്തെങ്കിലും പറയുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യണം. കാരണം എനിക്ക് ബൈബിൾ അനുസരിച്ച് മാറാണ്. കാരണം ഞാനൊരു മനുഷ്യനെ, എപ്പോഴും ബലഹീനതകളുള്ള ഒരു വ്യക്തിത്വം. എന്നാൽ ബലഹീനതകളൊന്നുമില്ലാത്ത കർത്താവ് എന്റെ തലയായി, രാജാവായി, കർത്താവായി, പാപവിമോചകനായി, നായകനായി എല്ലാം കൂടെയുണ്ട്. എന്റെ തലയാ. അപ്പോ ക്രിസ്തുവിനെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിക്കണം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ജീവിതം ദൈവത്തിങ്കിലേക്ക് മാറ്റുന്നത്? ഇതിന്റെ മലയാളം ഞാൻ വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകും. 1 പത്രോസ് 3 അധ്യായം. പതിനാലാം വാക്യം. നീര് നിമിത്തം കഷ്ട സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. അതായത് മിശിഹയായി, അഭിഷിക്തനായി, രാജാവായി വിശുദ്ധീകരിപ്പിൻ. നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. അപ്പോ ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവത്തിങ്കിലേക്ക് മാറ്റാൻ പറ്റും. പുത്രനെ ആരംഗീകരിക്കുന്നുവോ ആ വ്യക്തി പിതാവിനെ അംഗീകരിക്കുന്നു. പുത്രനെ അംഗീകരിക്കാത്തവൻ പിതാവിനെ അംഗീകരിക്കുന്നില്ല. ഇത് അന്നത്തെ യഹൂദന്മാരെ സംബന്ധിച്ച് അന്ന് പറഞ്ഞൊരു കാര്യമാണ്. അന്ന് അവർ പുത്രനെ അംഗീകരിക്കില്ലായിരുന്നു. അവർക്ക് അവർ പിതാവിനെ അംഗീകരിക്കും, പുത്രനെ അംഗീകരിക്കുകയില്ല. ഇന്ന് നേരെ തല തിരിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് പുത്രനെ അംഗീകരിക്കും, പക്ഷെ പിതാവിനെ മറിഞ്ഞും പോയി. എല്ലാം അതിൻ്റെതായ സ്ഥാനത്ത് ഒന്നിനെയും അറിയാതെ റൈറ്റ് ആയിട്ട് പോകണം. ഏതൊരു സ്ത്രീയുടെയും തല പുരുഷൻ. ബൈബിളിൽ പറയുന്ന കാര്യമാണ്. ശങ്കോർന്ന 11 പറയുന്നതാ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ആ ഒരു ഓർഡർ വരുമ്പോൾ ദൈവരാജ്യം. ഇതെല്ലാം കൂടി ഒന്നായി പ്രവർത്തിക്കണം. അതായത് ദൈവം ചിന്തിക്കുന്നത് ഭൂമിയിലെ മനുഷ്യരിൽ എത്തിയിരിക്കണം. അതിൻ്റെ ഇടയിലുള്ള ഏക മധ്യസ്ഥനാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ രക്ഷയാകനാണ്, നമ്മുടെ തലയാണ്. അപ്പോ യേശുവിലൂടെയാണ് സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നിക്കേണ്ടത്. Ephesians 1:9. അപ്പോ ഈ ഒരു ഗോഡ്സ് ഓപ്പറേഷൻ നാം മനസ്സിലാക്കുക, എന്നിട്ട് അതിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പൊ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ, ഹൃദയത്തിന്റെ ഒരു പോരായ്മ കഴിഞ്ഞ സന്ദേശം മനസ്സിലാക്കി. നിങ്ങൾ സന്ദേശ ഓർഡർ അനുസരിച്ച് കേട്ടില്ല എങ്കിൽ അവിടെ ഇവിടെ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. കഴിഞ്ഞ സന്ദേശത്തിൽ നാം കേട്ട ആ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അത് ചതിക്കപ്പെട്ടു. മനുഷ്യനെ മനുഷ്യന്റെ സ്വയത്തിലേക്ക്, സ്വയകേന്ദ്രീകൃത ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അതാണ് പിശാച് മനുഷ്യന്റെ ജീവിതത്തിൽ ആ നന്മ തിന്മകളെ കുറിച്ചുള്ള വിഷത്തിന്റെ ഫലം കഴിപ്പിച്ചതിലൂടെ മനുഷ്യന് വന്ന അവസ്ഥ. അപ്പൊ നിങ്ങൾ ചോദിക്കുക അതെന്താണ്? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒന്നുകൂടി പറയാം. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് വിഷത്തിന്റെ ഫലം കഴിച്ചാൽ ആരെപ്പോലെയാകും? പിശാചു പറഞ്ഞു കേട്ടായിരുന്നോ, നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് ദൈവം അറിയുന്നത് കൊണ്ടാണ് അത് കഴിക്കരുതെന്ന് പറഞ്ഞത്. നീ അവർ കഴിച്ചു, അവർ ദൈവത്തെ പോലെ ആയോ? ഒരു ഭാഗത്ത് ദൈവത്തെ പോലെയായി, ബാക്കി എല്ലാ ഭാഗത്തുനിന്നും പോയി. എന്താണ് ഒരു ഭാഗം? ജഡ്ജിയാണ് ദൈവം. നന്മയും തിന്മയും തീരുമാനിക്കുന്ന ആളാണ് ദൈവം. പക്ഷേ ഇപ്പൊ മനുഷ്യനാണ് മനുഷ്യന്റെ ജീവിതത്തിൽ നന്മയും തിന്മയും തീരുമാനിക്കുന്നത്. അവനാണ് തീരുമാനിക്കുന്നത്. ഇതാണ് 3 അധ്യായം അതിന്റെ അവസാന വാക്യങ്ങളിൽ ദൈവം അവരെ ഇറക്കി വിടുമ്പോ എടുത്തൊന്നും ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ തന്നെ വായിക്കുക. അവരെ ഏദൻ തോട്ടത്തിൽ ഇറക്കി വിടുമ്പോ ദൈവം പറയുന്ന ഒരു കാര്യം, ഈ മനുഷ്യർ നമ്മിൽ ഒരുവനെ പോലെ. അവിടെ ഒരു ഒരു ഒന്നിലധികം ആള് ഉള്ളതായിട്ടാണ് കർത്താവ് അവിടെ കാണിക്കുന്നത്. നമ്മിൽ ഒരുവനെ പോലെ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ കഴിവുള്ളതായി തീർന്നിരിക്കുന്നു. അപ്പൊ ദൈവത്തിന് എന്ത് പറ്റും? നന്മ തിന്മകളെ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ മനുഷ്യനെ എന്ത് പറ്റും? അതേപോലെ നന്മ തിന്മകളെ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഇപ്പൊ മനുഷ്യൻ മനുഷ്യന്റെ ആരായി? മനുഷ്യൻ മനുഷ്യന്റെ ദൈവമായി, മനുഷ്യൻ മനുഷ്യന്റെ രാജാവായി. ഇതാണ് നമ്മളുടെ ഏറ്റവും തീവ്രമായ പ്രശ്നം. ദൈവം പറഞ്ഞത്, നിങ്ങളെല്ലാവരും തെറ്റിപ്പോയി, ആടുകളെ പോലെ തെറ്റിപ്പോയി. യേശു 53:6, നിങ്ങളെല്ലാവരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞു. നിങ്ങളോ അവനവൻ തന്നെയാണ് ഇന്ന് അവനവന്റെ രാജാവ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ നമ്മുടെ ജീവിതം ബലഹീനമായിരിക്കും. ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിലേക്ക് കൊടുക്കുന്നില്ല. പകരം നമ്മൾ അന്വേഷിക്കുന്ന ദൈവം എന്റെ കൈപ്പിടിയിൽ നിൽക്കുന്ന ദൈവം വല്ലവരും ഉണ്ടോ? എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ദൈവം വല്ലവരും ഉണ്ടോ? അതായത് ഞാൻ യാത്ര പോകുമ്പോൾ എന്റെ ബാഗിലിട്ട് കൊണ്ടുപോകാൻ പറ്റിയത്, എന്റെ പേഴ്സിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയത്, എനിക്ക് ഇഷ്ടമുള്ളപ്പൊക്കെ പുറത്തെടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയത്, പിന്നെ എന്റെ ആവശ്യങ്ങൾ റേഷൻ കട പോലെ ഞാൻ പറയുമ്പോ എന്റെ ആവശ്യങ്ങളൊക്കെ ചെയ്തു തരുന്ന വല്ല ദൈവവും ഉണ്ടോ? നേരത്തെ അത് കുട്ടി കുട്ടി ദൈവങ്ങളായിരുന്നു, കല്ല് കല്ല് ദൈവങ്ങളായിരുന്നു, എഴയുന്ന ദൈവങ്ങളായിരുന്നു, നടക്കുന്ന ദൈവങ്ങളായിരുന്നു, നാല് കാലുള്ള ദൈവങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ രണ്ട് കാലുള്ള ഒരു പ്രശസ്തനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോ ഞാൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് ഓരോരുത്തർ അന്വേഷിക്കുന്നത്. പക്ഷെ സ്വർഗത്തിലെ ദൈവം അങ്ങനെയല്ല. അത് പിശാചിക്കൾ ദൈവങ്ങളുടെ പേരിട്ട് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആളെ കിട്ടും. കാരണം നമ്മളെ നമ്മുടെ സ്വയത്തിൽ നിർത്താനാണ്. പിശാചിക്കൾ ദൈവങ്ങളുടെ പേരിൽ വരുമ്പോൾ മറ്റൊരു യേശു, ബൈബിളിലെ യേശു അല്ല, മറ്റൊരു യേശു അങ്ങനെയാണ്. പക്ഷേ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് തന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുന്നില്ല, താൻ മറ്റാരെയും ദൈവമാക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ തന്റെ ദൈവവും ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. അപ്പോൾ ഈ ഒരവസരത്തിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നമ്മളിലെ ദൈവമായിരിക്കുന്നത് മാറിയിട്ട് നമ്മുടെ കർത്തൃത്വം, ദൈവം അഭിഷേകം ചെയ്ത് അയച്ച കർത്താവ് യേശു എന്ന ദൈവത്തിന്റെ മകൻ, രണ്ടാം സങ്കീർത്തനം പറയുന്ന പുത്രൻ, ദൈവത്തിന്റെ അഭിഷിക്തൻ, ദൈവത്തിന്റെ രാജാവ്, ആ രാജാവിനെ നമ്മുടെ ഹൃദയത്തിൽ രാജാവാക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് മാറുകയാണ്. അതിന്റെ അർത്ഥം നമ്മൾ തോറ്റുപോയി. യേശു എന്ന രാജാവിന്റെ മുമ്പാകെ ഷാജി എന്ന രാജാവ് തോറ്റുപോയി. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മുമ്പാകെ അടിയറവ് വച്ചു. സന്തോഷിന്റെ കിങ്ഡം തോറ്റുപോയി, റൈജുവിന്റെ കിങ്ഡം തോറ്റുപോയി, കുരിയച്ചന്റെ കിങ്ഡം തോറ്റുപോയി, ജോളിയുടെ കിങ്ഡം തോറ്റുപോയി. യേശു ഹൃദയത്തിൽ ഭരണമേറ്റെടുത്തു, ഹൃദയത്തിൽ ഭരണമേറ്റെടുത്തു. തോക്കാൻ മനസ്സുണ്ടോ? തോക്കാൻ മനസ്സുണ്ടോ എങ്കിൽ നമുക്ക് ജയിക്കാം. തോക്കാൻ മനസ്സുണ്ടെങ്കിൽ ജയിക്കാം. സങ്കീർത്തനം 2 നമ്മൾ നോക്കുമ്പോ യേശു ക്രിസ്തുവിനെ, പുത്രനെ പിതാവ് ആരാക്കിയ വെച്ചേക്കണെന്ന് അവിടെ കാണിക്കുന്നു. എഴുതിയിരിക്കുകയാണ് അതിന്റെ 2 വാക്യം, യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും, അഭിഷിക്തനാണ് മിശിഹ, വിരോധമായി ഭൂമിയിൽ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. യഹോവയ്ക്ക് യഹോവയുടെ അഭിഷിക്തൻ, ഈ അഭിഷിക്തനെയാണ് അവസാനം പുത്രൻ എന്ന് പറയുന്നത്. ഈ അഭിഷിക്തനാണ് ദൈവത്തിന്റെ ഭൂമിയിലെ രാജാവ്. ഈ അഭിഷിക്തനാണ് ഹെവൻലി ജെറുസലേമിലും രാജാവ്. ആ വ്യക്തിത്വമാണ് നമ്മുടെ തല, നമ്മുടെ കർത്താവ്. ദൈവം നമുക്ക് കർത്താവായി വെച്ചിരിക്കുന്നു. അവൻ എഴുതിയിരിക്കുകയാണ് അതിന്റെ ആറാം വാക്യം, എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ആരാണ് ആ രാജാവ്? അവിടെ താഴെ എഴുതിയിരിക്കുന്നു, ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളിച്ചത്, നീ, അതായത് യഹോവയാൻ ദൈവം കർത്താവ യേശുവിനോട് അരുളിച്ചത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മളോട് പറയുകയാണ് എന്റെ അവസാന വാക്യം, അവൻ കോപിച്ചിട്ട്, ആര്? യേശുക്രിസ്തു കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. ദൈവകോപം നമ്മുടെ മേൽ വരാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. യേശുവിനെ തലയാക്കുവിൻ, യേശുവിനെ രാജാവായി അംഗീകരിപ്പീൻ. ഇതാണ് ലൂക്കോസ് സുവിശേഷം 19 വായിക്കുമ്പോൾ നമുക്കൂടെ കാണാൻ കഴിയും. 10 താലന്ത് കൊടുത്തിട്ട് വ്യാപാരം ചെയ്യാൻ പറഞ്ഞു, പക്ഷേ 7 സന്ദേശം വായിച്ചു, ഇവൻ രാജാവായിരിക്കും, ഞങ്ങൾക്ക് ഇഷ്ടമല്ല. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ യേശു രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വന്നപ്പോ പറഞ്ഞൊരു കാര്യം, ഞാൻ രാജാവായിരിക്കുന്നത് ഇഷ്ടമല്ലാത്ത ആ ദ്രോഹികളെ, ശത്രുക്കളായവരെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കൊന്നുകളയുവിൻ. പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ നമ്മളുടെ ആ ഹൃദയത്തിന്റെ ഭരണാധികാരം നമ്മുടെ കയ്യിൽ നിന്ന് മാറി കർത്താവിന്റെ കയ്യിലേക്ക് പോണം. മറ്റൊരു ഡയറക്ഷനിലേക്ക് പോയ ക്രിസ്ത്യാനിത്വമായിട്ടല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ എപ്പോഴും ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തിന് നന്ദി പറയണം, അത് എപ്പോഴും ഉണ്ടാകട്ടെ. പക്ഷേ നമ്മളെ ദൈവമാക്കി വെച്ചത് ഉദ്ദേശം 1:26 പറയുന്നു, ദൈവത്തിന് നമ്മളിലൂടെ ഭൂമിയെ വാഴണം. അത് ക്രിസ്തുവിലൂടെയാണ് ചെയ്യുന്നത്, പുത്രനിലൂടെയാണ് ചെയ്യുന്നത്. ആ പുത്രനിൽ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരായിത്തീരാം. അപ്പൊ ഇവിടെ ഈ പുത്രനെ നമ്മുടെ ഹൃദയത്തിൽ രാജാവാക്കണം. അപ്പൊ എന്റെ ഹൃദയത്തിൽ പുത്രനല്ല രാജാവ്? അല്ല കുഞ്ഞെ, നിന്റെ ഹൃദയത്തിൽ നീയാ രാജാവ്. പുത്രനെ രാജാവാക്കണം, അതിനൊരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിലൂടെ കടക്കുമ്പോഴേ ആ പുത്രനെ രാജാവാക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ ആ രാജാവായിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം, വെളിപ്പാട് പുസ്തകം 3 20 വാക്യത്തിൽ കർത്താവ് പറയുന്നത്, സഭയോടാ പറയുന്നേ, ഞാൻ വാതുക്കൽ മുട്ടുന്നു. ഏതു വാതിൽ? ഹൃദയത്തിന്റെ വാതുക്കൾ മുട്ടുകയാണ്. ആരുടെ? വിശ്വാസികളുടെ. എന്താ മുട്ടേണ്ട കാര്യം? ഒരു രാജാവിന് തന്റെ രാജ്യത്തേക്ക് കയറാൻ ആരുടെയും പെർമിഷൻ വേണം? ഇവിടെ വേണം. കാരണം യേശു രക്ഷകനായി സ്വീകരിച്ചിട്ടും യേശു ഹൃദയത്തിൽ രാജാവായി വന്നിട്ടില്ല. ഹൃദയത്തിൽ ഇപ്പോഴും ആ മനുഷ്യൻ തന്നെയാ രാജാ. അതുകൊണ്ടാ മുട്ടേണ്ട ആവശ്യം വരുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ, നമ്മുടെ പരാജയത്തിന്റെ പ്രധാന കാരണം ബലഹീനരായ നമ്മൾ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ രാജാക്കന്മാരായിരിക്കുന്നത്. ആ സ്ഥാനം മാറിക്കൊടുക്കണം. ആ സ്ഥാനം മാറിയിട്ട് ക്രിസ്തുവിനെ അവിടെ രാജാവാക്കണം, കർത്താവാക്കണം, നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നവനാകണം. ദൈവത്തിന്റെ അഭിഷിക്തനാണ്. സകലത്തെയും ദൈവം സൃഷ്ടിച്ചത് ക്രിസ്തുവിലൂടെയാണ്. സകലത്തെയും റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ക്രിസ്തുവിലൂടെയാണ്. ആ ക്രിസ്തുവിന്റെ ഉള്ളിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അല്ലെങ്കിൽ നാം ബലഹീനരായിരിക്കും. നിങ്ങൾ ചോദിക്കുക ബലഹീനരുടെ അവസ്ഥകൾ പ്രത്യേകം വർണ്ണിക്കാനൊന്നുമില്ല. ദിവസവും ജീവിതം ഒന്ന് പരിശോധിച്ചാൽ മതി, അപ്പൊ അറിയാം ആ ബലഹീനതയുടെ അവസ്ഥ. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് ചില ബലഹീനതകളെ ഞാൻ നിങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. എന്നാലും അതിനെ ഉപേക്ഷിച്ച് പോകണമെങ്കിൽ ആ ബലഹീനതകള് മനസ്സിലായാലാണല്ലോ ഉപേക്ഷിച്ച് പോകാനായിട്ട് കഴിയും. ലോർഡ് ഐ ലവ് യു. നമ്മുടെ ഹൃദയത്തെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എങ്കിൽ നമ്മളിലേക്ക് നമ്മുടെ എല്ലാ ഭാഗത്തിലേക്കും വിഷം കയ്പ് റിലീസ് ചെയ്യപ്പെടും. സൂക്ഷിച്ച് ഉപയോഗിച്ചോളും ഏതിനെ? ഈ ഹൃദയത്തെ. അത് നമ്മുടെ ശരീരത്തെ എഫക്ട് ചെയ്യും പ്രോപ്പർ ആയിട്ട് ചെയ്തില്ല എങ്കിൽ. ഹൃദയത്തിലാണ് ചിന്തകൾ ഇരിക്കുന്നത്. ചിന്തകൾക്ക് നമ്മുടെ ശരീരത്തെയും എഫക്ട് ചെയ്യാൻ പറ്റും, സോളിനെയും എഫക്ട് ചെയ്യാൻ പറ്റും. എല്ലാ ശരീരത്തിൽ മനുഷ്യന്റെ ഹോൾ ബീയിങ്സ് എഫക്ട് ചെയ്യപ്പെടും. Thoughts have the capacity to influence our whole body. നമ്മള് വീട്ടില് കോഴിയെ, പണ്ട് എന്റെ ഡാഡി അവിടെന്നെങ്കിലും കോഴിയെ മേടിച്ചോണ്ട് വരും. അന്നൊക്കെ ഇങ്ങനെ എല്ലാ ഈ നമ്മുടെ ഇന്നത്തെ പോലെ റെഡിമെയ്ഡ് ചിക്കനൊന്നും കിട്ടത്തില്ല. അന്ന് ഈ കോഴിയെ കൊണ്ടുവന്നിട്ട് ജീവനുള്ള കോഴിയാണ് കൊണ്ടിരുന്നത്. ആ പുള്ളിക്കാരൻ തന്നെ അറക്കും. അതിനുശേഷം എന്തൊക്കെയോ പരിപാടിയുണ്ട്, എനിക്കതിനെ ഡീറ്റെയിൽ അധികമായിട്ട് അറിയത്തില്ല. രണ്ട് ചൂടുവെള്ളത്തിലൊക്കെ മുക്കിയിട്ട് അതിന്റെ പൂടയൊക്കെ പറിക്കും. പൂടയെല്ലാം പറിച്ചതിന് ശേഷം അതിനെ മുറിക്കുന്ന സമയത്ത് അവിടെ പറയുന്നത് കേൾക്കാറുണ്ട്, കട്ട് പൊട്ടരുത് സൂക്ഷിച്ച്. അപ്പൊ ഒരാൾ ഇങ്ങനെ പിടിക്കും, വേറൊരാളൊരു ബ്ലേഡ് കൊണ്ട് വന്നിട്ട് ഇങ്ങനെ എടുക്ക, കട്ട് പൊട്ടിയാണ് പ്രശ്നം. മൊത്തം കയ്പായിരിക്കും, ആ കറിക്ക് മൊത്തം കയ്പായിരിക്കും. സഹോദരങ്ങളെ, ഇതേപോലെയാണ് നമ്മുടെ ഹൃദയം. ഇതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ നമ്മളുടെ ജീവിതം അവതാളത്തിലാണ്. കാരണം ഇതിന്റെ ഉള്ളിലാണ് സകല തിന്മയും ദോഷവും ഇരിക്കണതെന്ന് കർത്താവ് മത്തായി 15 പറഞ്ഞു, ഓർക്കുന്നുണ്ടല്ലോ. എല്ലാ അശുദ്ധിയും കൊലപാതകവും ദുശ്ചിന്തയും എല്ലാ തിന്മയും പ്രീ ലോഡഡ, മുൻകൂട്ടി അവിടെ ലോഡ് ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചോളാം. ഞാൻ സ്ക്രീൻ വീണ്ടും ഷെയർ ചെയ്യാം. നമ്മളുടെ ഉള്ളിൽ ആ കയ്പ് റിലീസ് ചെയ്യും. നമ്മുടെ ഉള്ളിൽ ആദ്യം കയ്പ് വന്നാൽ അത് പുറത്തേക്ക് റിലീസ് ചെയ്യും. പുറത്തേക്ക് റിലീസ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ഉള്ളിലൊക്കെ കയ്പാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, വല്ല കയ്പുള്ള വേരും മുളച്ച് എബ്രായലേഖനം 12:15 വാക്യം, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ചെയ്യും. വല്ല കയ്പുള്ള ഉയരം മുളച്ച് കലക്കം ഉണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ഉള്ളിൽ കയ്പുണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ട്, അത് നമ്മുടെ ഹൃദയത്തിലായിരിക്കണം. കോഴിയെ സംബന്ധിച്ച് ഇതാ കോഴിയുടെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനെ നമ്മൾ കട്ടെന്ന് പറയുന്നു, ഇംഗ്ലീഷിൽ അതിനെ ഗാൾ ബ്ലാഡർ എന്ന് പറയുന്നു. ഇതാ നിങ്ങൾക്ക് കാണാം ഈ ചിത്രത്തിൽ, കേട്ടോ, ഈ ഇരിക്കുന്ന സംഭവം ഒരു പച്ച കളറില്, അതാ ലിവറിനോട് ചേർന്നാണ് ഇരിക്കുന്നത്, അതിന്റെ ഹാർട്ടിന്റെ അടുത്ത് ലിവറിനോട് ചേർന്ന്. പക്ഷെ മനുഷ്യന്റെ ഉള്ളിൽ ഇത് ഹാർട്ടിന്റെ ഉള്ളിലാ, ഇൻവിസിബിൾ ഹാർട്ടിലാ, ഡോക്ടേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഹാർട്ടല്ല, ഇതാ ഹൃദയത്തിന്റെ ഉള്ളിലാ. ഇത് ലിവറിലെ കോഴിയുടെ ഇതിൽ ലിവറിൽ ഇരിക്കുന്നു, അത് ഫ്ലഷ്ലി ലിവറാണ്, ആത്മീയമായതല്ല. മനുഷ്യനെ കുറിച്ച് ഇവിടെ പറയുന്നത് ആത്മീയമായ ഹൃദയത്തെ കാര്യത്തെ കുറിച്ച് പറയുന്നത്. അപ്പോ ഇത് നമ്മുടെ ഉള്ളില് കയ്പുണ്ടാക്കും, കയ്പ്. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഡിസ്കണക്ട് ചെയ്ത മോനെ. ഓക്കെ, ഞാൻ ഈ കയ്പുണ്ടാക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഈ ഹൃദയത്തിൽ നിന്ന്. അപ്പോ ഇനിയുള്ള ജീവിതത്തിൽ ഇവിടെ എന്താ കർത്താവ് നമ്മളെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇനിയുള്ള ജീവിതത്തിൽ ഈ ഹൃദയത്തെ, ഈ പഴയ ഹൃദയത്തെ അങ്ങ് ഒഴിവാക്കാൻ, എന്നിട്ട് പുതിയ ഹൃദയത്തെ അങ്ങ് കൊണ്ടുവരണം. പുതിയ ഹൃദയത്തെ കൊണ്ടുവരുമ്പോൾ യേശു ആണ് അവിടുത്തെ രാജാവ്. പഴയ ഹൃദയത്തിൽ നമ്മളാണ് രാജാവ്. ബലഹീനരായ നമ്മളാണ് പഴയതിന്റെ രാജാവ്, പുതിയതിന്റെ രാജാവ് കർത്താവായ യേശു. അങ്ങനെ ആ പുതിയതിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണുവാൻ കഴിയും. വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ ഏത് കൊടുങ്കാറ്റിനെയും താഴ്ത്തി നിർത്താൻ കഴിയുന്ന, ശാന്തമാക്കാൻ കഴിയുന്നവനാണ് ഇപ്പോഴത്തെ രാജാവ്. രാജാവ് മാറി, രാജാവ് മാറിയപ്പോ അന്തരീക്ഷം മാറും. കൊടുങ്കാറ്റൊക്കെ വരും, പക്ഷെ ശാന്തം 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 എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് ശാന്തം. അല്ല, നമ്മുടെ പഴയതിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? നമ്മളെപ്പോഴും അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും, അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പോ ഹൃദയം എന്ത് പറ്റും? കലങ്ങിപ്പോകും. ഹൃദയം കലങ്ങിയാൽ വലിയ പ്രശ്നമാ. എപ്പോഴും പലരുടെയും കലങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോ ഈ പ്രതികൂലത്തിന്റെ കാലയളവിൽ ഓൾമോസ്റ്റ് നല്ലൊരു പങ്കിനെ ഹൃദയം കലങ്ങുക. ഹൃദയം കലങ്ങി കഴിയുമ്പോഴാണ് അനാവശ്യ ചിന്തകളൊക്കെ തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതോ ഒരു കേട്ടു, ഒരാള് ഇന്നടുത്ത തൂങ്ങി മരിച്ചു, വേറൊരു ദിവസം കേട്ടതേ ഇതാ വേറൊരാൾ ഇന്നടുത്ത് തൂങ്ങി മരിച്ചു. ഇതൊക്കെ എന്തിന്റെ റിസൾട്ടാന്ന് അറിയാമോ? ഹൃദയം കലങ്ങി കലങ്ങി ഒന്ന് എങ്ങും ഒന്നും കാണാൻ പറ്റുന്നില്ല, ഒരു പ്രത്യാശയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ സ്വയം ജീവിതം കൊടുക്കുന്നത്. ഹൃദയം കലങ്ങിപ്പോവുക. അപ്പൊ കർത്താവ് പറയാണ്, ഈ ഹൃദയം കലക്കി പോകാതിരിക്കാനുള്ള പരിഹാരം എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. സതിജേ, രണ്ട് വേർഡ് കർത്താവ് അവിടെ ഉപയോഗിക്കുകയാണ്. ഒന്ന്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. അങ്ങനെയെങ്കിൽ ഇതിന് പരിഹാരമാണ്, നിന്റെ ഹൃദയം കലങ്ങിപ്പോകത്തില്ല. നിന്റെ ഹൃദയം കലങ്ങിപ്പോകത്തില്ല. ഹൃദയം കലങ്ങിപ്പോയാലുള്ള അവസ്ഥ എന്താ? നിങ്ങളെ ഹൃദയം കലങ്ങിപ്പോയാൽ നിങ്ങൾക്ക് ജീവിതത്തിലെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ബ്രദറെ. എല്ലാം എന്തോ ഒരു മായ പോലെ തോന്നിയിട്ടുണ്ടോ? വേറൊന്നുമല്ല, ഹൃദയം കലങ്ങിപ്പോയതുകൊണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഷാർജയുടെ ഒരു ഭാഗത്തുകൂടി വണ്ടി ഓടിച്ചുകൊണ്ട് പോവാ. അപ്പോ ഞാൻ നോക്കുമ്പോ ഏറൗണ്ട് 3 ഷട്ടർ ഉള്ള ഒരു കട, ഗ്ലാസ് ഇട്ടിരിക്കുക. അപ്പോ ആദ്യം അത് വേറെ ഏതൊരു ഗോഡൗൺ എന്തോ ആയിരുന്നു. അപ്പോ ആ 3 ഷട്ടറുള്ള കടയുടെ ഏകദേശം നടുവിലത്തെ നടുവില് ഒരു ഗ്ലാസ് ഡോറുണ്ട്, മുത്ത ഗ്ലാസ്സാ കാണാം. അകത്ത് അവർ ലൈറ്റ് ഇട്ടിരിക്കുക. രാത്രി ഞാൻ ചിന്തിക്കുന്ന ഒരു 9-10 മണിയൊക്കെയായിരുന്നു, 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ 3-4 പേര് അതിൻ്റെ ഉള്ളിലുണ്ട്. അവര് അത് ക്ലീൻ ചെയ്യുക, മൊത്തം ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് വേറെ ഏതൊരു ബിസിനസ് അത് തുടങ്ങാൻ വേണ്ടിയാ. അപ്പൊ ഞാൻ നോക്കുമ്പോ ക്ലീൻ ചെയ്യുമ്പോ നിറച്ച് താഴെ പൊടി, ആ പൊടി മുഴുവൻ മുകളിലേക്ക് പൊങ്ങുക. അപ്പൊ ഗ്ലാസ് ആ ലൈറ്റ് കാണാം, ലൈറ്റിൽ പൊടി മുഴുവൻ പൊങ്ങുക. ഈ പൊടി പോകാൻ ഒരു സ്ഥലവും ഇല്ല. ആകപ്പാടെ ആ 3 ഷട്ടറിന്റെ നടുവില് ഒരു കൊച്ച ഒരു ഡോറുണ്ട്, ഗ്ലാസ് ഡോറും. 3 ഷട്ടർ, 3 ഗ്ലാസ് ഗ്ലാസ്സാണ്, 3 ഷട്ടറും ഗ്ലാസ്സാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ മൊത്തം പൊടിയാ. ഏകദേശം ആ പൊടിയുടെ നടുവില് 3-4 ആളുകളെ കാണാം. അവര് മാസ്കും വെച്ച് ഏകദേശം ഇങ്ങനെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇപ്പൊ തന്നെ നിങ്ങളൊക്കെ ചാടി ഇറങ്ങും അതിന്റെ ഉള്ളിൽ. ഈ പൊടിയിൽ അവിടെ നിൽക്കാൻ പറ്റൂല, ഈ പൊടിയിൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, അവിടുന്ന് ചാടി ഇറങ്ങും. കാരണം പൊടിയിൽ ആരും അങ്ങോട്ടേക്ക് ഇറത്തൂല്ല. പുറത്ത് നോക്കിയാൽ അറച്ച് പൊടി അതിന് ഉള്ളിൽ മുഴുവൻ. ആ പൊടി ആയതുകൊണ്ട് അവരുടെ കാഴ്ചയ്ക്കും അത് ബുദ്ധിമുട്ടാണ്. അപ്പോ ഇനി അങ്ങോട്ടൊക്കെ ആരെങ്കിലും കയറി എന്തെങ്കിലും ഒരാവശ്യത്തിന് അങ്ങോട്ട് കയറണമെങ്കിൽ ഈ കയറുന്നവർക്ക് അതിന്റെ അകത്തെ കയറിയ കണ്ണ് കാണത്തില്ല, നിറച്ചു പൊടിയ. സഹോദരങ്ങളെ, എന്താ അങ്ങനെ പൊടി പൊങ്ങാൻ കാരണം? ഒന്ന് ചിന്തിച്ചു നോക്കി, അങ്ങനെ അത് പൊങ്ങാൻ കാരണം എന്താ? അവരതിനെ ചൂലുകൊണ്ട് ഇളക്കിയതുകൊണ്ടല്ലേ, ചൂലുകൊണ്ട് ഇളക്കിയതുകൊണ്ടല്ലേ ഈ പൊടിയെല്ലാം പൊങ്ങിയ മുകളിലേക്ക്. ഇതേപോലെയാണ് നമ്മുടെ ഹൃദയം. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തലത്തിൽ പ്രീ ലോഡഡ് ആയിട്ട് കിടക്കുന്ന ജഡീക ചിന്തകൾ കിടക്കുക. എല്ലാ തിന്മകളും അവിടെ പ്രീ ലോഡഡ് ആണ്, മുൻകൂട്ടി ലോഡ് ചെയ്തിരിക്കുക. ഈ ചൂലുകൊണ്ട് ആ പൊടി ഇളക്കിയതുപോലെ നമ്മളുടെ ഉള്ളിലെ ഈ ചിന്തകൾ ഇളക്കപ്പെട്ടാൽ ഓടനെ ഈ ജഡത്തിന്റെ ചിന്തകൾ മുഴുവൻ ഇങ്ങനെ അങ്ങ് ഉയരും, എങ്ങനെ അങ്ങ് ഉയരും. ഹൃദയത്തിന്റെ ഉള്ളിൽ പോകാൻ വഴി വേണ്ടേ? ആകപ്പാടെ ചെറിയൊരു ഡോറേ ഉള്ളൂ. ആ ഫണൽ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ആ ഫണലെടുക്കാൻ വിട്ടുപോയി. ആ ഫണല് നമ്മുടെ മലയാളം ഭാഷ പറഞ്ഞാൽ എന്താ പറയുന്നത്, കുനിയില് ഇങ്ങനെ പലതും പല പല പേരുകളുണ്ടല്ലേ. ആ ആ കൊച്ചു ഹോളില്, ഈ കൊച്ചു ഹോളിലൂടെ അതായത് അധികം പോകില്ലേ പുറത്തേക്ക്. കാരണം ആകപ്പാടെ 3 ഷട്ടറുള്ള ആ കടയ്ക്ക് നടുവിലത്തെ ഇതിനെ ഒരു കൊച്ചു ഡോർ മാത്രമേ ഉള്ള ആള് കയറാനായിട്ട്. ഇതിലൂടെ ആ പൊടി എത്രത്തോളം പുറത്തു പോകാനാ? അതിലൂടെ പോയാലും അവിടെ പുറത്തുള്ളവർക്ക് അതൊരു ശാപമായി മാറും. അപ്പോ ഇത് ഈ അവിടെ ആ ഹോളിൽ നിറച്ച് പൊടി കിടക്കുക, അതങ്ങ് ക്ലീൻ ചെയ്ത ഇതങ്ങ് പൊങ്ങി അവിടെ നിറഞ്ഞു നിൽക്കുക. ഇനിയിപ്പോ ഈ അടുത്തങ്ങ് ഒരുത്തിന് അങ്ങനെ അത കയറാൻ പറ്റത്തില്ല. ഇതേപോലെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ ജഡീക ചിന്തകളെ ഉണർത്തുന്ന ചുറ്റുപാടുകൾ നമ്മളുടെ ചുറ്റുമുണ്ട്. പിശാച് ഇതേപോലെ അനേക അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും, ചിന്തകളെ ഉയർത്തും. ഇങ്ങനെ ഇതങ്ങ് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകും. ഇതാ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥം ആകരുത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. അപ്പോൾ ചുറ്റുപാടും ജീവിത പങ്കാളിയിൽ നിന്നോ ഓഫീസറിൽ നിന്നോ സ്റ്റാഫിൽ നിന്നോ യാത്രയിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ നിന്നോ ജീവിതത്തിൽ ഇടപെടുന്ന വിഷയങ്ങളിൽ നിന്നോ ഒക്കെ നമ്മുടെ ഹൃദയത്തെ ഇളക്കുന്ന സംഭവങ്ങൾ, വാക്കുകൾ ഒക്കെ നമ്മൾ കണ്ടും കേട്ടുകൊണ്ടേയിരിക്കും. ഈ സമയത്തൊന്നും ഹൃദയത്തെ ഇളക്കുവാൻ അനുവദിക്കരുത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ പോണോ? ഹൃദയത്തെ ഇളക്കരുത്. ഇതാ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. ഇതങ്ങ് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പം താഴൂല. സ്വിച്ചൊക്കെ ലൈറ്റ് ഓൺ ചെയ്ത് ഓണായി, ഓഫ് ചെയ്ത് ഓഫായി, ഗുഡ്. പക്ഷെ ഇത് ഓഫാക്കാൻ പറ്റില്ല, ഇനി ആ പൊടി താഴും എളുപ്പമെങ്കിലും. ഇനി പിറ്റേ ദിവസം രാവിലെ വന്ന് കഴിയുമ്പോ ഒരുവിധമൊക്കെ പൊടി പയ്യ ഇങ്ങനെ വന്ന് 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 താഴുണ്ടാവും. എന്നാലും സമയമെടുക്കും അതൊന്ന് താഴുവാനായി, സമയമെടുക്കും താഴുവാൻ. നിങ്ങളുടെ സ്വസ്ഥത അതോടുകൂടി പോകും, കാരണം ഈ പൊടി പൊങ്ങി. അകപ്പാടെ ചെറിയ വാതിലേ ഉള്ളൂ.
ഞാന് ആ ഫണലും കൂടി ഒന്ന് എടുത്തോട്ടെ. ലോർഡ് ഐ ലവ് യു. Father, I love you. I thank you, Daddy.
So, Vijay, ദാ ഇവിടെ പൊടി, ഈ ഭാഗത്തെ മുഴുവൻ പൊടി പൊങ്ങിക്കിടക്ക. അകപ്പാടെ പോകാനായിട്ടൊരു ചെറിയ വാതിലേ ഉള്ളൂ. ഈ വാതിലൂടെ പുറത്തേക്ക് ഇറങ്ങിയാൽ പുറത്തുള്ളവർക്ക്, നിങ്ങളുടെ അകത്ത് വന്ന കയ്പ് പുറത്തുള്ളവർക്കും കിട്ടും, പുറത്തുള്ളവർക്കും കിട്ടും. അപ്പോഴാണ് പറയുന്നത്, ഓ വരുന്നുണ്ട് നാശം, ഇനി ഇപ്പൊ എനിക്ക് ദോഷം തരത്തില്ല. കാരണം ഈ പുള്ളിക്കാരൻ ഇത് കൺട്രോൾ ചെയ്യാൻ അറിയത്തില്ല. കാരണം അകത്ത് സ്വസ്ഥത ഇല്ലാതിരിക്കുക, അകത്ത് മൊത്തം ഇതാ ഈ ജടികമായ ചിന്തകൾ ഇങ്ങനെ ഉയർന്നിരിക്കുക. ഈ കാണുന്നതാണ് നമ്മുടെ കണ്ണ്, ഈ കാണുന്നതാണ് കണ്ണ്. ശ്രദ്ധിച്ചേ, ഇത് വന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫങ്ഷണാലിറ്റി പോയി, നിങ്ങളുടെ ജീവിതത്തിന്റെ ഫങ്ഷണാലിറ്റി റിഡ്യൂസ് ചെയ്ത് റിഡ്യൂസ് ചെയ്ത് റിഡ്യൂസ് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് അടുത്ത തീരുമാനം എടുക്കാൻ എന്താണെന്ന് അറിയത്തില്ല. കാരണം ഇത് നമ്മുടെ നിങ്ങളുടെ തീരുമാനം എടുക്കുന്ന ഭാഗമാണിത്, കണ്ണ്, കോൺഷ്യസ് മൈൻഡ്. ആ കണ്ണിന്റെ അവിടെയും പൊടി വന്നങ്ങ് നിറയും. പൊടി എന്ന് ഇവിടെ പറയുന്നത് ജഡത്തിന്റെ ചിന്തകൾ, അസ്വസ്ഥമാക്കുന്ന ചിന്തകൾ ഇവിടെ വന്നങ്ങ് നിറയും. ഇവിടെ വന്നങ്ങ് നിറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ചിന്ത ആ ജഡിക ചിന്തയാണ്, അതാണ് നിങ്ങളുടെ ഫീലിംഗ്. യു കനോട്ട് തിങ്ക് ബിയോണ്ട് യുവർ ഫീലിംഗ്. അതിന്റെ അപ്പുറത്തേക്ക് കാണാൻ പറ്റത്തില്ല. നിങ്ങളുടെ കണ്ണ് എത്രത്തോളമാണ് ശക്തമായിട്ടുള്ളത്, അതനുസരിച്ച് മാത്രമേ, ക്ലിയർ ആയിട്ടുള്ളത് അതനുസരിച്ച് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. അപ്പോ നമ്മുടെ മനസ്സിന്റെ കണ്ണങ്ങ് അടയുകയാണ്, ആ ചിന്തകൾ വന്ന് കണ്ണടയുക. ഇത് ശ്രദ്ധിച്ചോട്ടോ, ഈ എൻട്രൻസ് പോയിന്റ് ഇല്ലേ, ഈ എൻട്രൻസ് പോയിന്റ് ഇവിടെ വന്നെങ്കിൽ ചിന്തകൾ നിറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത പ്രശ്നം, നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റൂല. ശ്രദ്ധിച്ചോണ്ടോ ബ്രദറെ, എനിക്ക് ഉറക്കമല്ലോ ബ്രദറെ, ഞാന് രണ്ട് ഉറക്കഗുളിയാ കഴിക്കണം, എന്നിട്ട് ഉറക്കം വരുന്നില്ല ബ്രദറെ. എന്തുവായി കാര്യം? നിങ്ങളുടെ ഉറക്കത്തിൽ നമ്മുടെ ഉറക്കത്തിൽ സംഭവിക്കുന്നത് ഇത് കണ്ടോ, ഇതാണ് കോൺഷ്യസ് മൈൻഡ്, ഇതാണ് സബ് കോൺഷ്യസ് ഹൃദയം. ഉറക്കത്തിൽ സംഭവിക്കുന്നത് ഹൃദയം ഉറങ്ങുന്നില്ല, കോൺഷ്യസ് മൈൻഡ് ആണ് ഉറങ്ങുന്നത്. കോൺഷ്യസ് മൈൻഡ് സ്വിച്ച് ഓഫ് ആകും ഉറക്കത്തിൽ. എന്താണ് കോൺഷ്യസ്? ബോധ മനസ്സ് ഉറക്കത്തിൽ സ്വിച്ച് ഓഫ് ആയി പോകും. ഇതിപ്പോ ഹൃദയം അസ്വസ്ഥമായത് കൊണ്ട് ആ പൊടി മുഴുവൻ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയല്ലേ മോൾ, ആ ഡോറിന്റെ അവിടെ ഒന്നങ്ങ് നിറഞ്ഞു നിൽക്കുക എന്നതുപോലെ നമ്മളുടെ ഡോറാണിത്. ഡോറ് ഹൃദയത്തിന്റെ ഡോറാണ് ഈ കാണുന്ന മനസ്സ്, അതിലൂടെയാണോ സാധനം പുറത്തേക്ക് ഇറങ്ങാൻ. അതാണ് കണ്ണ്, അതാണ് സ്റ്റിയറിംഗ് റൂം, അതാണ് എക്സിറ്റ് എൻട്രൻസ്. അവിടെ വന്ന് ഈ ചിന്തകൾ നിറഞ്ഞു നിൽക്കുകയാ. ഏത് ചിന്തയാണോ നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെ ഡോറിൽ വന്ന് നിൽക്കുന്നത് അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഏത് ഹൃദയത്തിന്റെ അകത്ത് സമുദ്രം പോലെ ചിന്തകളുണ്ട്, കടലിന്റെ അകത്ത് എന്തോരം മീന, പക്ഷെ മീനമല്ല നമ്മൾ കാണാറുണ്ട്. ഏത് മീനാണ് ഇങ്ങനെ വന്ന് മുകളിലേക്ക്, മോളിൽ വന്ന് വെള്ളം എടുക്കുന്ന, അതിനെയല്ലേ നമ്മൾ കാണുള്ളൂ. ഇതേപോലെ ഇവിടെയൊക്കെ നിറച്ച് ചിന്തകളുണ്ട്. ഈ ചിന്തകളെല്ലാം നമ്മൾ കാണുന്നില്ല, കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കാണുന്നത് ഇതിൽ പൊങ്ങി വന്ന് 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 ഡോറിന്റെ അവിടെ ചിലത് വരും. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് എനിക്കൊരു വെളിപ്പാടുണ്ടായിട്ടോ ബ്രദർ. ആ ഡോറിന്റെ അവിടെ വരുമ്പോഴേ പറയുള്ളൂ, ആ ഡോറിന്റെ കണ്ണിന്റെ അവിടെ വരുമ്പോഴേ നമ്മൾ അതിനെ കാണുന്നേ. പക്ഷെ ഇവിടെ കണ്ണിന്റെ അവിടെ വന്നിരിക്കണം മുഴുവൻ പൊടിയാ. പൊടി എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ ചിന്തയാ. അപ്പൊ എപ്പോഴും കണ്ടോണ്ടിരിക്കുക. ഈ ജഡത്തിന്റെ ചിന്ത വന്നിട്ട് ആ പൊടി ഇങ്ങനെ കിടന്ന് മറിയല്ലേ. ഈ ജഡത്തിന്റെ ചിന്ത ഇങ്ങനെ വന്ന് മറിയ, അയാൾ എന്നെ അങ്ങനെ ചെയ്തു, അയാൾ ഇങ്ങനെ ചെയ്തു, ഞാനിനി എന്ത് ചെയ്യും, അയ്യോ ഞാനിനി ഞാനാ അടുത്ത ദിവസം ഇനി അയാളോട് ഇങ്ങനെ പറയും, ഇനി അവൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ ഞാനിങ്ങനെ പറഞ്ഞത്, ഞാനിങ്ങനെ പറഞ്ഞപ്പോഴല്ലേ അയാൾ അങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ മറിയാണ് ഇവിടെ വന്ന് കിടന്നുകൊണ്ട്, ഇവിടെ കിടന്ന് മറിയാണ് ഇവിടെ കിടന്ന്. നിങ്ങൾ ഉറങ്ങാൻ നോക്കി ഉറങ്ങുവോ? കാരണം ഈ കോൺഷ്യസ് മൈൻഡിന്റെ കണ്ണിന്റെ അവിടെ മുഴുവൻ കിടന്ന് ഈ പൊടി കിടന്ന് കളിക്കുക. നമ്മൾ ഉറങ്ങാൻ കിടന്നോ ഉറങ്ങാൻ പറ്റൂല, കാരണം ഈ കോൺഷ്യസ് മൈൻഡ് സ്വിച്ച് ഓഫ് ആവൂല. ഉറക്കമില്ലാത്തവരൊന്ന് ശ്രദ്ധിച്ച്, ഉറങ്ങാൻ പറ്റാത്തതിന്റെ കാരണം ഹൃദയം സന്തുഷ്ടമല്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങിപ്പോയി ഈ ചിന്ത അനക്കാതിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആ പൊടി അവിടെ കിടന്നില്ലേ, അവിടെ കിടന്നത് ഇപ്പൊ അവര് ബുദ്ധിപൂർവം വേണമെങ്കിൽ അവരിങ്ങനെ ചൂല് കൊണ്ട് അടിക്കാതെ ഒരു വാക്യൂം ക്ലീനർ കൊണ്ടുവന്ന് ചെയ്തെങ്കിൽ കുറെ ബുദ്ധി ഉപയോഗിച്ച്, പകരം അവര് ചൂലെടുത്ത് രണ്ടു മൂന്ന് പേര് മൂന്ന് ചൂലെടുത്ത് അവരെ അടി തുടങ്ങി, ഇതെല്ലാം കൂടി പൊങ്ങി. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകുവാൻ അവസരം കൊടുക്കരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കും അതെങ്ങനെ സംഭവിക്കും? ഇപ്പൊ ഞാൻ ആഗ്രഹിച്ചിട്ടാണ് എന്റെ ഹൃദയം അസ്വസ്ഥമാകുന്നത്, അയാൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ, അവൾ അങ്ങനെ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് എന്റെ ഹൃദയം അസ്വസ്ഥമായേ. അപ്പൊ എന്ത് ചെയ്യണം? ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം, മാത്രമല്ല ഇതിനെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കിയിട്ട് പുതിയ ഹൃദയത്തെ ഉപയോഗിക്കാൻ തുടങ്ങും. കാരണം ഇതിനെ ഉപയോഗിച്ചാലാണ് ഈ പ്രശ്നം വരുന്നത്. പുതിയത് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ തരും, എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ ഞാൻ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഇതൊക്കെ പറഞ്ഞ നമ്മുടെ സൃഷ്ടാവ് മാനുഫാക്ചർ എന്ന് പറയത്തക്ക രീതിയിൽ അല്ലേ നമുക്കുണ്ടല്ലോ. അപ്പോൾ അകത്ത് കേട് പറ്റിയെങ്കിലും നമുക്ക് ഈ ലോകത്തെ അൺഓതറൈസ്ഡ് സർവീസ് സെന്ററിലേക്കൊന്നും പോകാതെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിലേക്ക് പോവാം. ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു. ഞങ്ങളുടെ മൂത്ത അപ്പൂപ്പനായ ആദത്തിന് പുള്ളിക്കാരന് വൈഫിന് വലിയ ഇഷ്ടമായിരുന്നു. അവസാനം ഇങ്ങനെ ഞങ്ങൾക്ക് പറ്റിപ്പോയി. അവസാനം ഞങ്ങൾ ഈ ലെവലിലായി. ഇതാ ഇനി ഞങ്ങൾ ഇവിടുത്തെ അൺഓതറൈസ്ഡ് സർവീസ് സെന്ററിലേക്ക് ഒന്നും പോകാതെ ദൈവമേ അങ്ങയുടെ സർവീസ് സെന്ററിലേക്ക് ഞങ്ങൾ വരികയാണ്. അങ്ങയുടെ സർവീസ് സെന്റർ, ആ പുതിയ ഹൃദയം അതില് പ്രവർത്തിക്കാൻ അങ്ങ് എന്നെ അഭ്യസിപ്പിക്കണം. ഈ ലോകത്തിൽ അതിനെ അഭ്യസിപ്പിക്കുന്ന ഒരു ബൈബിൾ കോളേജും ഇല്ല. അങ്ങ് തന്നെ എന്നെ അഭ്യസിപ്പിക്കണം, അങ്ങ് തന്നെ എന്നെ നയിക്കണം, അങ്ങ് തന്നെ എന്നെ നടത്തണം എന്ന് ഒരു പ്രാർത്ഥന നമുക്ക് വേണം. തുടർന്ന് ഉള്ള ജീവിതം എങ്ങനെയായിരിക്കണം എന്നറിയാമോ? ചില സഹോദരിമാര്, നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള സഹോദരിമാരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ തമ്പ്രാക്കന്മാരുടെയൊക്കെ വീട്ടിലെ അല്ലെങ്കിൽ ചിലരുടെയൊക്കെ വീട്ടിലെ ഇങ്ങനത്തെ സഹോദരിമാരുണ്ട്. ദേ നോക്കിയേ, അവർക്ക് എപ്പോഴും ദേ നോക്കിയെന്നാണ്. ദേ നോക്കി, കാരണം അവരായിട്ട് ഒന്നിനുമില്ല. അവരെല്ലാത്തിന്റെയും ഒരു കാഴ്ചക്കാരത്തിയെ പോലെ നിൽക്കും, കാഴ്ചക്കാരത്തി. അപ്പോ നമ്മൾ ഇനി ഈ പുള്ളിയുടെ പരിപാടി എപ്പോഴും, അതായത് ഈ പഴയ ഹൃദയം പരിപാടി ഉണ്ടല്ലോ, ആ ഞാൻ എന്നുള്ള സ്വയത്തിന്റെ പരിപാടി, അതിലാണ് ഈ പഴയ ഹൃദയം ഇരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്തമായിരുന്നല്ലേ പറഞ്ഞു. അപ്പൊ നിങ്ങളുണ്ട്, നിങ്ങൾ ആരാണ്? ദേഹിയാണ്. ഹൃദയം ഏതാണ്? ഇതാണ്. ആ ഹൃദയത്തിൽ, ആ സോളിൽ ഇരിക്കുന്ന സെന്റർ പാർട്ടാണ് ഹൃദയം. സോളി, ദേഹിയിലുള്ള സെന്റർ പാർട്ട്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരനെ ഇനി ഉപയോഗിക്കരുത്. അതായത് ഈ പുള്ളിക്കാരൻ ആരാ? കാന്തയാ. കാന്ത പുതിയ ഹൃദയത്തിൽ വന്നേക്കണ ആരാ? കാന്തന. പിടുത്തം കിട്ടിയോ? പഴയത് മനുഷ്യന്, പുതിയത് ദൈവപുത്രന്. ദൈവപുത്രൻ മണവാളന്. കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ സമ്പാദിച്ചത് സഭയാണ്. അപ്പൊ മണവാട്ടിയായ കുഞ്ഞെ, നീ അല്ല പ്രവർത്തിക്കേണ്ട, നീ മുഴുവൻ മണവാളനോട് പറഞ്ഞു. ദേ കണ്ട, ദേ നോക്കി, ദേ കണ്ട, ദേ അവര് പറഞ്ഞത് കണ്ട, ദേ അവര് ചെയ്യുന്നത് കേട്ട, അല്ലെങ്കിൽ അവര് ചെയ്യുന്നത് കണ്ട, അവര് പറയുന്നത് കേട്ട. ഇതേ രീതിയില് ഇടക്ക് നിൽക്കണം. എന്നിട്ട് ഈ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് അങ്ങോട്ട് പറയണം. അവര് പറഞ്ഞതിന് നീ മറുപടി പറയാൻ പോകരുത്, പകരം അത് നീ ഭർത്താവിന് കൊടുക്കണം. സംഭവം ട്രാൻസ്ഫർ ചെയ്യണുണ്ട്. അപ്പോ ഈ പുള്ളിക്കാരത്തി ആ ഉത്തരവാദിത്തിൽ നിന്നൊക്കെ അങ്ങ് ഒഴിവാകുക. ഏത് ഉത്തരവാദിത്വം? ഞാൻ ദൈവമായിരിക്കുന്ന ഉത്തരവാദിത്വം ഇല്ലേ? ഞാൻ തന്നെയല്ലേ എന്റെ ദൈവം? ആ ഉത്തരവാദിത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇതാ സകലത്തെയും കർത്തൃത്വം നടത്തുന്ന എന്റെ ഭർത്താവ് എന്റെ ആത്മാവിലുണ്ട്. ആ ഭർത്താവിനെ എന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങ് ക്ഷണിക്കുക. ദേ കേട്ടാ അവര് പറഞ്ഞേ, ഞാനങ്ങ് മാറിക്കൊടുക്കുക. ദേ നിങ്ങൾ തമ്മിലായിക്കോ, നിങ്ങൾ തമ്മിലായിക്കോ. പുറത്തുനിന്ന് ഒരു വിഷയം വരുന്നു, ആ വിഷയത്തെ നേരത്തെ ഞാനായിട്ട് ഉത്തരം പറഞ്ഞോണ്ടിരുന്നത്, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലായിരുന്നു ഞാൻ ഉത്തരം പറഞ്ഞോണ്ടിരുന്നത്. ആ വ്യക്തി ഒരു ജഡിക വാക്ക് പറഞ്ഞാൽ എന്നെ ഇപ്പോ വിളിക്കുകയാണ്, ബ്രദറെ അയ്യോ എന്നെ വ്യഭിചാരി എന്ന് പറഞ്ഞു, സഹിക്കോ ബ്രദറെ ഒരു സ്ത്രീക്ക്. ഓക്കെ, അതങ്ങ് കേട്ട് അകത്ത് വന്നു കഴിഞ്ഞപ്പോ ഈ സ്ത്രീയുടെ അകത്തുള്ള പൊടി മുഴുവൻ പൊങ്ങി, ഈ സ്ത്രീയുടെ അകത്തുള്ള ജഡിക ചിന്തകൾ മുഴുവൻ പൊങ്ങി. പിന്നെ ഒരു സ്വസ്ഥതയെ ഇല്ല, കിടന്ന് കളിയാണ്. അന്ന് രാത്രി ഉറക്കം വന്നില്ല, ശരിയല്ലേ? അന്ന് രാത്രി ഉറക്കം വന്നില്ല. നീ ഇവിടെ ആരെ നോക്കി നിൽക്കുവാഴി? എനിക്കറിയാം നീ ആരെ നോക്കണേന്ന്. ഇത് കേട്ട് കഴിഞ്ഞാലോ ഉടനെ തന്നെ അകത്തുനിന്നുള്ള പൊടി മുഴുവനോട് ഉയർന്നു. ഉടനെ തന്നെ പറയും, ഓ നിങ്ങളുടെ കാര്യമൊന്നും പറയണ്ടല്ല. ഏ അപ്പൊ ഇതിവിടെ പുറത്തേക്ക് ഇറങ്ങി, അടുത്തത് പൊടി പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടായി, ഇവിടെ നിന്ന് അങ്ങോട്ടായി, അവിടെ നിന്ന് ഇങ്ങോട്ടായി. ഇത് ഇങ്ങനെ വന്ന് 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 വന്ന്. കാരണം ഈ പുള്ളിക്കാരനൊരു പ്രത്യേകതയുണ്ട്, എല്ലാവരും ഈ പുള്ളിയല്ലേ രാജാവ്, ആ രാജസ്ഥാനം കാണിക്കണം, ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് തെളിയിക്കണം. തെളിയിച്ചിട്ടേ സ്വസ്ഥതയാവുള്ളൂ. ഞാൻ പറഞ്ഞതാണ് ശരി, നിങ്ങൾ പറയണമോ? അല്ല, ഞാൻ പറഞ്ഞതാ. എന്നാ പിന്നെ നിങ്ങളായിക്കോ, എനിക്കൊന്നും പറയാനില്ല, ഒരിക്കലും പറയാനില്ല. ഇത് തന്നെ ഈ രാജാവിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഞാൻ തോറ്റു കഴിഞ്ഞു, പക്ഷെ ഞാൻ എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് ഞാൻ വീണ്ടും രാജാവാകുക. അപ്പൊ ഇത് മുഴുവൻ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക. ഇത് അകത്ത് വരുമ്പോഴാണ് ഉറക്കം നഷ്ടപ്പെടുന്നത്, ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ. അപ്പൊ ഇങ്ങനത്തെ ഈ പുള്ളിനെ രാജാവാക്കുന്ന പരിപാടി ഇതാരാ? കാന്തയാ. കാന്ത കയറി ഇപ്പൊ കാന്തം കളിക്കുക. കാന്തം കളിക്കാതെ അങ്ങ് മാറിക്കൊടുക്കണം. യഥാർത്ഥ കാന്തനായ കർത്താവ് അകത്ത് വന്നിട്ടുണ്ട്, ആത്മാവിൽ വന്നിട്ടുണ്ട്. ആ കർത്താവ് ഹൃദയത്തിൽ മുട്ടുകയാ, നീ തുറക്കുവാതില്. ഇവളും തുറക്കത്തില്ല. ഇവള് പറഞ്ഞ, ഞാൻ തന്നെയാണ് ഇപ്പോഴും രാജാവ്, അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് കുഞ്ഞ നിന്നെ ഉറക്കം പോണേ, അപ്പോഴാണ് കുഞ്ഞ നീ അസ്വസ്ഥമാകുന്നേ, അപ്പോഴാണ് നീ പറ ഈ പൊടി മുഴുവൻ നിറഞ്ഞിരിക്കുക. നീ പറഞ്ഞ എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയത്തില്ല. അടുത്തത് എന്തൊക്കെ ചെയ്താലും എന്താ ഒന്നും കാണാൻ വയ്യ, ഒന്നും കാണാൻ വയ്യ. കാണാൻ വയ്യാത്തതിന്റെ കാരണം ആ ജഡിക ചിന്തകൾ മുഴുവൻ നിറഞ്ഞിരിക്കുക നിന്റെ കണ്ണിന്റെ അവിടെ. ഒന്നും കാണാൻ പറ്റത്തില്ല നിനക്ക്. കാരണം നമ്മുടെ ഈ മനസ്സാണ് ക്രിയേറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് മൈൻഡ് ഇതാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ സ്റ്റിയറിംഗ് റൂം? സ്റ്റിയറിംഗ് റൂം ചെറുതാണ്, ലോഡിംഗ് റൂം വലുതാണ്. ലോഡിംഗ് റൂമാണ് ഹാർട്ട്, സ്റ്റിയറിംഗ് റൂമാണ് മൈൻഡ്. പക്ഷെ മൈൻഡിൽ നിറച്ചു പൊടിയാണെങ്കിൽ ഡ്രൈവർക്കൊന്നും കാണാൻ പറ്റത്തില്ല, എങ്ങോട്ടൊക്കെ പോകണമെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബലഹീനമായ അവസ്ഥയാണ് നമ്മളുടെ പഴയതിന്. അപ്പൊ ഇവിടെ എന്താ ചെയ്യണ്ടേ? ഞാൻ നേരത്തെ ദേ കണ്ടോ, ദേ നോക്കിയെന്ന് പറഞ്ഞു നമുക്ക് മനസ്സിലായില്ല. ചിലൊക്കെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾ മുമ്പ് വേറെ ഏത് വിഷയത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ടിങ് ടോങ്. അപ്പോ ആ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു ഇതുണ്ട്, എല്ലാം അറിയണം അവർക്ക്. നമ്മൾ അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കണം, അവർക്ക് അറിഞ്ഞാൽ മതി, ആഹാ ഇത്രേ ഉള്ളൂ, എന്നിട്ടങ്ങ് പൊക്കോളൂ. അപ്പോ ഇവരെ അവിടെ ചെല്ലും. അവിടെ ആ ഡോറ് തുറന്നു നോക്കിയപ്പോ, ഓ അപ്പുറത്തെ വീട്ടിലെ അറബിയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെയൊക്കെ ആണെങ്കിൽ ചാക്കോച്ചനാണ്, ഒന്ന് ചിരിച്ചു കാണിച്ചിട്ട് നേരെ ഡോർ തുറന്നതിന് ശേഷം അകത്ത് ഭർത്താവ് സോഫയിലുണ്ട്. നേരെ ഇങ്ങോട്ട് നോക്കും, ദേ
നോക്കി
എന്തുവാണോ നോക്കിയേ. അപ്പൊ പുള്ളി അവിടെ നിന്ന് എഴുന്നേക്കും, പുള്ളി അവിടെ നിന്ന് എഴുന്നേറ്റ് തോറും, ആ ചാക്കോച്ചനോ ചാക്കോച്ചനോ വന്നാട്ടെ. അപ്പൊ ഈ സ്ത്രീ അതിന്റെ ഇടയിൽ എന്താ ചെയ്തേ? സ്ത്രീ പറഞ്ഞൊരു കാര്യം, ദേ നോക്കിയേ വേണ്ട. അപ്പൊ സ്ത്രീ അവിടെ ഇടപെടുന്നില്ല, പക്ഷെ സ്ത്രീ ഒരു സ്പെക്ടേറ്ററായി കണ്ടോണ്ടിരിക്കുകയല്ല. അങ്ങനെ ഭർത്താവും പുറമേന്ന് വന്ന ആ വ്യക്തിയും തമ്മിൽ കണ്ടുമുട്ടുക, അവരോട് സംസാരിക്കുക. അപ്പോ നേരെ ആ പുറമേന്ന് വന്ന ചാക്കോച്ചൻ ഇപ്പൊ തന്നോ താനുമായിട്ടല്ല കാര്യം, തന്റെ ഭർത്താവുമായിട്ടാ കാര്യം. താൻ ഇതിനെ കണ്ടോണ്ടിരിക്കുക. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലെ ഓരോ വിഷയങ്ങളെയും കൈകാര്യം ചെയ്യുന്നതിന് സാക്ഷിയായിക്കൊണ്ടിരിക്കണം. ഓരോ ജീവിതവും ഓരോ വിഷയവും ക്രിസ്തു പ്രവർത്തിക്കുന്നതിന്റെ സാക്ഷിയായി മാറണം. ഇവിടെ പ്രശ്നം നമ്മോട് സംസാരിക്കുമ്പോഴേ നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകുന്നേ. ആ പറയുന്ന നമ്മളെ ഏറ്റെടുക്കുന്നില്ല, ആ പറയുന്ന നേരെ ക്രിസ്തുവിനോടാ സംസാരിക്കുന്നത്. ക്രിസ്തുവാണ് തിരിച്ച് സംസാരിക്കുന്നത്. എങ്ങനെ? നമ്മുടെ നമ്മൾ നേരെ ക്രിസ്തുവിനെ ഏൽപ്പിക്കുന്നു, ക്രിസ്തു നേരെ അത് സംസാരിക്കാൻ തക്കവണ്ണം നമ്മുടെ വായേൽപ്പിക്കുന്നു. നമ്മൾ ആ ചിന്തകൾ പുറത്തേക്ക് പറയുന്നു. നമ്മുടെ ഈ ഹൃദയത്തിൽ തൊടുന്നതില്ല. ഈ ഹൃദയം ജസ്റ്റ് അതിന്റെ ആ കിട്ടുന്ന ചിന്തകൾ ആസിക്സ് അങ്ങ് പാസ് ചെയ്യുക. അപ്പൊ ഉപയോഗിക്കപ്പെടുന്ന ഏത് ഹൃദയമാണെന്ന് അറിയാമോ? പുതിയ ഹൃദയമാണ് ഉപയോഗിക്കപ്പെടുന്നത്. പഴയതല്ല ഉപയോഗിക്കപ്പെടുന്നത്, പുതിയതാണ്. സഹോദരനെ കഴിഞ്ഞ പല ദിവസങ്ങളിലൊക്കെ എന്റെ ജീവിതത്തിൽ പല ക്രൂഷ്യൽ ടൈമാണ്. ആ ക്രൂഷ്യൽ ടൈം എന്ന് പറയുന്നത് എന്താ, പല്ല് ഇങ്ങനെ കടിച്ച് കൊല്ലാൻ നിൽക്കുന്ന ആളുകളുടെ മുമ്പിലാണ് പലപ്പോഴും എനിക്ക് നിൽക്കേണ്ടി വരിക. അപ്പോ അവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് കർത്താവിനെ പഠിപ്പിച്ച ഒരു കാര്യമാണ്, മോനെ നീ അവിടെ നിന്നാൽ പിന്നെ നിലക്കുറക്കം വരില്ല. കാരണം അവരുടെ വാക്കുകൾ അവരുടെ കാര്യങ്ങൾ ഒക്കെ കേട്ട് അതിന് നീ മറുപടി കൊടുക്കാൻ പോയാൽ ഉറക്കം വരില്ല. പകരം നീ എന്ത് ചെയ്യണമെന്നറിയാം? നീ അങ്ങ് മാറിയേക്കണം. നീ മണവാട്ടിയല്ലേ, നീ അങ്ങ് മാറിയേക്കണം എന്നുള്ള ചിന്ത വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ അങ്ങ് മാറി നിൽക്കുക, അങ്ങയുടെ ജീവിതം ഞാനൊന്ന് കാണട്ടെ. അങ്ങ് എൻ്റെ ഉള്ളിൽ രാജാവായിട്ടുണ്ടല്ലോ, ഞാനങ്ങ് മാറുക. ഞാൻ മാറാത്തതാണല്ലോ അങ്ങയുടെ പ്രശ്നം. അതുമല്ലേ അങ്ങ് പറയണത്, നീ ഞാൻ അനുഗമിക്കാനിച്ചാൽ നിന്റെ സ്വയത്തെ ത്യജിക്കണം, നീ മാറണം. നീ മാറാത്തതാണ് ഈ പ്രശ്നം. അപ്പോ ഞാനങ്ങ് മാറിക്കൊടുത്തു. അപ്പൊ ഞാൻ കണ്ടൊരു കാഴ്ച, ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഇതാ അവര് കുത്തിയ ചോദ്യവും പല ഇല്ലാത്തതും ഒക്കെ പറയുമ്പോ കർത്താവ് എന്നോട് കാണിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, അവരങ്ങ് ജയിച്ചോട്ടെ മോനെ, അവരങ്ങ് ജയിച്ചോട്ടെ, നമുക്ക് വല്ല നഷ്ടമുണ്ടോ? അപ്പൊ അവര് പറഞ്ഞതൊക്കെ കുറെ മണ്ടത്തരം പറഞ്ഞു, നീ മിണ്ടാതിരുന്നു, അവര് ജയിച്ചു. ശരിക്കും പറഞ്ഞാൽ അവര് പറഞ്ഞ മണ്ടത്തരത്തിന് നീ ഉത്തരം കൊടുക്കാൻ പോയാൽ നിന്റെ ഉള്ളിലെ പൊടി മുഴുവൻ പൊങ്ങും, നിന്റെ ഉള്ളിലെ ആ ജടിക ചിന്തകൾ മുഴുവൻ പൊങ്ങും. നിന്റെ ഉള്ളിലെ ജടിക ചിന്തകൾ പൊങ്ങിയാൽ നിന്റെ കണ്ണടയും, കണ്ണടഞ്ഞാൽ പിന്നെ നിന്റെ ക്രിയേറ്റീവ് പവർ പോയി. പകരം അവര് പറഞ്ഞത് മുഴുവൻ നേരെ ക്രിസ്തുവിലേക്ക് കിട്ടി. ക്രിസ്തു ഇവിടെ പറഞ്ഞു, മിണ്ടണ്ട, അവര് പറഞ്ഞോട്ടെ, അവര് പറഞ്ഞോട്ടെ, ഇവിടെയൊക്കെ നീ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കുക. അവര് ചിന്തിക്ക് നീ തോറ്റുപോയെന്ന്, പക്ഷെ നീയാണ് അവിടെ ജയിച്ചത്, നീയാണ് അവിടെ ജയിച്ചത്. നിന്റെ ക്രിയേറ്റീവ് പവർ അവിടെ തന്നെ നിലനിന്നു, നിന്റെ ക്രിയേറ്റീവ് പവർ എങ്ങും പോയില്ല. അവസാനം അവര് പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടത് അവരറിഞ്ഞില്ല, പക്ഷെ അവർ എഴുന്നേറ്റ് പോകുമ്പോ പിന്നെ അവർക്ക് സ്വസ്ഥതയില്ല, അവരുടെ ഹൃദയത്തിൽ സ്വസ്ഥതയില്ല. നീ സ്വസ്ഥതയോടെ നിൽക്കുന്നു, നീ സ്വസ്ഥതയോടെ നിൽക്കുന്നു. അത് അവര് പറഞ്ഞതെല്ലാം പറഞ്ഞു കഴിയുമ്പോ ഇനിതാ കർത്ത നിനക്ക് പറയാനുള്ളതില്ലേ, അത് നീയല്ല പറയുന്നത്, നിന്റെ വായിലൂടെ ഞാനങ്ങ് പറഞ്ഞേക്കാം, നിന്റെ വായിലൂടെ ഞാനങ്ങ് പറഞ്ഞേക്കാം. അപ്പൊ ഇടപാട് നമ്മളുമായിട്ടല്ല, നമ്മുടെ ഭർത്താവുമായിട്ടാ ഇടപാട്. മനസ്സിലാകുന്നുണ്ടോ? ഭർത്താവ് കാന്തനായ ക്രിസ്തുവുമായിട്ടാണ് ഇടപാട്. അപ്പൊ ഒരു കാര്യം കാണുമ്പോ കർത്താവേ ദേ നോക്കിയേ, കണ്ട ഇതാ. ഞാൻ ഈ വാട്സപ്പുകളൊന്നും അധികം നോക്കാറൊന്നുമില്ല, അതുകൊണ്ടാ നിങ്ങൾ വാട്സപ്പ് അയച്ചാലും ഒക്കെ വല്ലപ്പോഴും നോക്കത്തുള്ളൂ. പിന്നെ നോക്കുന്നത് എന്റെ വീട്ടിലെ ആളുകളാണ്, നിങ്ങൾ വിചാരിക്കും ഞാനാണ് നോക്കുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ കാരണം അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്റെ മനസ്സ് ആകപ്പാട് എന്റെ ക്രിയേറ്റീവ് മൈൻഡ് നശിപ്പിക്കുക. ആ സംഭവം ക്രിയേറ്റീവ് മൈൻഡ്, കാരണം അതിലേക്ക് നോക്കുന്നത് മൊത്തം വായിക്കണമെങ്കിൽ മൊത്തം പെൻഡിങ് മെസ്സേജസ് 4853. ഈ 4853 മെസ്സേജ് വായിച്ച് ജനത്തെ നന്നാക്കാൻ പോയാൽ ഞാനാകെ വീഴും. ഓക്കെ, അപ്പോ ഈ ഒരു പരിപാടി അങ്ങോട്ടങ്ങ് ഒഴിവാക്കുകയാണ്, കാരണം എന്റെ ക്രിയേറ്റീവ് മൈൻഡ് അത് തകർത്ത് കളയാം. പിന്നെ അത്യാവശ്യപ്പെട്ടവര് ഇതാ വല്ലവരും വെച്ചിട്ട് എന്നെ വിളിച്ചു പറയും, പെണ്ണ് വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സന്തോഷ് മാസ്റ്ററെ അവിടെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് പറയും ഇന്ന മെസ്സേജ് അയച്ചിട്ടുണ്ട്, കുറച്ച് ദിവസമായി അയച്ചിട്ട് അതുവരെ നോക്കിയിട്ടില്ല, ഒന്ന് നോക്കാൻ പറ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മളുടെ ആ മൈൻഡ് അസ്വസ്ഥമാകാൻ അനുവദിക്കരുത്. ഇതാ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോ കർത്താവോട് പറഞ്ഞു, ദേ നോക്കിയേ, ദേ നോക്കിയേ, അവര് പറഞ്ഞത് ദേ അവര് പറഞ്ഞ കേട്ടായിരുന്നു. അപ്പോ ദേ കർത്താവ് തുടർന്ന് എന്താണ് പറയേണ്ടതെന്നുള്ള ചിന്ത നമ്മുടെ അകത്ത് തരും. തരണമെന്ന് വരെ മിണ്ടാതിരിക്കുക, തരുന്നത് വരെ മിണ്ടാതിരിക്കുക, തന്നാ പറയുക. അവര് പറയുന്ന നേരെ അങ്ങോട്ട് പോട്ടെ, നമ്മളിലേക്ക് കയറണ്ട, അങ്ങോട്ട് പോട്ടെ. ആ വാതുക്കൽ നിന്ന് ഡോർ തുറക്കുന്ന വൈഫിന്റെ പരിപാടിയാണ് നമുക്കുള്ളത്. ദേ കേട്ടായിരുന്നോ, കണ്ടായിരുന്നോ? അങ്ങനെ കർത്താവുമായിട്ട് കാര്യങ്ങൾ ഇടപെടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതാ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോ സാധാരണ തളർന്ന് ഒടിഞ്ഞാ വരുന്നേ, കാരണം ഈ കേട്ടത് മുഴുവൻ ഉത്തരം പറഞ്ഞ ഞാനാ. കഴിഞ്ഞതില് ഇതാ ഉത്തരം ഞാൻ പറയാൻ പോയില്ല, കർത്താവ് എന്നെ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ ഞാൻ നേരെ കർത്താവോട് പറഞ്ഞൊരു കാര്യം, ഇതാ ഞാനല്ല എന്റെ ഉള്ളിൽ ജീവിക്കുന്നത് അങ്ങല്ലേ, എന്റെ ഉള്ളിൽ ജീവിക്കുന്നത് അങ്ങല്ലേ, പിതാവ് അങ്ങിൽ ജീവിച്ച് പിതാവ് അങ്ങിലൂടെ വെളിപ്പെട്ടതുപോലെ പിതാവ് വസിക്കുന്ന അങ്ങിന്ന് എന്റെ എന്റെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട് എന്നാണ് അങ്ങ് എന്നെ പഠിപ്പിച്ചത്. അപ്പൊ അങ്ങ് ജീവിച്ചോ, ഇനി ഞാനല്ല ക്രിസ്തു എന്നിലൂടെ അങ്ങ് ജീവിച്ചോട്ടെ. ഇനി ഞാൻ ജീവിക്കാൻ പോകുന്നല്ലേ വിഷയം, ഞാൻ ജീവിക്കാൻ പോകുന്നല്ലേ പ്രശ്നം, ഇനി അങ്ങ് എന്നിലൂടെ അങ്ങ് ജീവിക്കുക. അപ്പൊ എന്റെ സ്വപ്നങ്ങൾ, എന്റെ ഇഷ്ടങ്ങൾ, എന്റെ ആഗ്രഹങ്ങൾ എല്ലാം ആ യാഗപീഠത്തിൽ യാഗമാക്കുക. മക്കളെ, നമ്മുടെ പ്രധാന പ്രശ്നം നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നതാ. ഇത് നമ്മളല്ല ജീവിക്കേണ്ടത്, ക്രിസ്തു ആ ജീവിക്കേണ്ടത്. മണവാളിനാണ് ജീവിക്കേണ്ടത്, മണവാട്ടിയല്ല. മണവാട്ടിയുടെ ജീവിതം മണവാളിനെ വെളിപ്പെടുത്തുന്നതായിരിക്കും. ഇതായിരുന്നു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന ആ ജീവിതം. യോഹന്നാൻ സുവിശേഷം 14:10 അവർ എഴുതിയിരിക്കുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ. ഈ ഒരു ബന്ധമാണ് നമ്മളും ക്രിസ്തുവും തമ്മിൽ. ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു നമ്മളിലും. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. കണ്ടോ? അപ്പൊ ആരാണ് പ്രവർത്തിക്കുന്നത്? പിതാവാ. ആരുടെ ശരീരം ഉപയോഗിക്കുന്നത്? ക്രിസ്തുവിന്റെ ശരീരം. ആരുടെ വായ ഉപയോഗിക്കുന്നത്? ക്രിസ്തുവിന്റെ വായ. ഇതേപോലെ പിതാവ് വസിക്കുന്ന ക്രിസ്തു വേണം നമ്മളിലൂടെ പ്രവർത്തിക്കാൻ. ആ വ്യക്തി പറയുന്നത് ക്രിസ്തു കേൾക്കട്ടെ, ആ വ്യക്തി പറയുന്ന നല്ലത് ക്രിസ്തു കേൾക്കട്ടെ, ആ വ്യക്തി പറയുന്ന ചീത്തതയും ക്രിസ്തു കേൾക്കട്ടെ. ക്രിസ്തുവിന് എന്ത് ഉത്തരവാണ് പറയാനുള്ളത് അത് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ, അതങ്ങോട്ട് വിട്ടുകൊടുത്താൽ മതി. ആ ഒരു ജീവിത ശൈലി നമ്മൾ പരിശീലിക്കണം. അപ്പൊ നമ്മൾ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യുക? പയ്യെ ഈ പുള്ളി രാജാവായിരിക്കുന്ന പയ്യെ അങ്ങ് ഒഴിവാക്കുക, ഒഴിവാക്കുക. ഈ പുള്ളി ആരാ? പഴയ മനുഷ്യൻ, പഴയ ആളാ. ഇതാണ് എഫേസ്യ ലേഖനം 4:4 പറയുന്നത്, ഈ പുള്ളി അങ്ങ് ഒഴിവാക്കുക, പഴയതിനെ അങ്ങ് ഒഴിവാക്കുക. ജയകരമായ ജീവിതം വേണോ? സ്വസ്ഥതയോടുകൂടിയുള്ള ജീവിതം വേണോ? പഴയതിനെ ഒഴിവാക്കുക. എഫേസ്യ ലേഖനം 4:4 എപ്പോഴും നമ്മൾ വായിക്കുന്ന ഒരു വചനമാണ് അല്ലെ? പ്രാവർത്തികമായാൽ വളരെ അനുഗ്രഹമാണ്. അവിടെ എഴുതിയിരിക്കുന്നു, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച്. അപ്പൊ നേരത്തെ ഈ പുള്ളിക്കാരനായിരുന്നു രാജാവ്. മുമ്പിലത്തെ നടപ്പിൽ സംബന്ധിച്ച് ചതിമോഹങ്ങളായി വഷളായി പോകുന്ന അതാ പഴയ മനുഷ്യനെ. അപ്പൊ ഈ പുള്ളിക്കാരൻ്റെ ഉള്ളിൽ മുഴുവൻ ചതിക്കുന്ന മോഹങ്ങളാ. ഇതിനൊരു ചൂലെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ അതെങ്കിൽ ആരെങ്കിലും അത് നീ അങ്ങനെ ആടി, നീ എടോ, നിങ്ങൾ ഇങ്ങനെയാണോ, നിങ്ങൾ ചതിയാനല്ലേടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇതിന്റെ ഉള്ളിലുള്ള പൊടി മുഴുവൻ പൊങ്ങും. എല്ലാ കോപവും വൈരാഗ്യവും പകയെല്ലാം ഇതിനുള്ളിൽ നിന്നൊക്കെ പൊങ്ങും, പൊങ്ങി ഇവിടെ കണ്ണടയും. കണ്ണടഞ്ഞാൽ പിന്നെ ഒന്ന് നമുക്ക് നമ്മൾ നമ്മുടെ ആ ഫങ്ഷണാലിറ്റി, ആ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടും. പിന്നെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതോടുകൂടി അതിന്റെ തെളിവാണ് പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം ഈ കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളില് ഇതെപ്പോഴും പ്രവർത്തന സ്വിച്ച് ഓഫ് ആകത്തില്ല, സ്വിച്ച് ഓഫ് ആകത്തില്ല. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം നമുക്ക് അദൃശ്യമായ കാര്യം പറഞ്ഞു തരികയാണ്. ഇത് സ്വിച്ച് ഓഫ് ആകത്തില്ല. സ്വിച്ച് ഓഫ് ആയില്ലെങ്കിൽ നമുക്ക് ഉറക്കവും വരത്തില്ല. ഹല്ലേലൂയ. ഇവിടെയൊക്കെയാണ് ഇതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന ദൈവ സമാധാനം നമ്മളെ വാഴേണ്ടത്. ഇവിടെ പറയണം മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച ചതി മോഹങ്ങളാൽ വഷളായി പോകുന്ന, അതിന്റെ അർത്ഥം ഇതിന്റെ ഉള്ളിൽ മുഴുവൻ ചതിക്കുന്ന മോഹങ്ങളാ വഷളായി പോകുന്ന, കാരണം ഇതിനെ ഇളക്കി കഴിഞ്ഞാൽ വഷളായി പോകും. നേരത്തെ കേട്ടില്ലേ വല്ല കയ്പുള്ള വേരും മുളച്ച് ഇതിന്റെ ഉള്ളിൽ നിന്ന് കയ്പുള്ള വേര് വരുന്നേ, അനേകർ ഇതിനാൽ മലിനമായി പോകുന്നു, അനേകർ ഇതിനാൽ മലിനമായി പോകുന്നു. ഒന്നും രണ്ടും പേരും അല്ല, അനേകര് അനേകര് സഭയൊക്കെ പൊളിക്കാനായിട്ട് പിശാച് ഉപയോഗിക്കുന്ന ഈ പരിപാടിയാ, സഭയൊക്കെ പൊളിക്കാൻ. ആ പാസ് പ്രസംഗിച്ചു, ആ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ അതിൽ ഒരു വേട്, ആ വേട് ചാക്കോച്ച മുതലാളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ചാക്കോച്ച മുതലാളി അവിടെ ഉള്ള വേറെ ഒന്ന് രണ്ടു പേരോട് പറഞ്ഞു. ഇത് ഉടനെ തന്നെ അപ്പുറത്തെ ജോർജ് കുട്ടി അവിടുത്തെ എൽഡറാ, ജോർജ് കുട്ടി കേട്ടു. ജോർജ് കുട്ടി ഒരു സഭ ഉടക്കാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ജോർജ് കുട്ടി കേട്ടോ ചാക്കോച്ച മുതലാളിയും പാസ്റ്ററായിട്ട് ഉടക്കാണ്. അപ്പൊ ജോർജ് കുട്ടി ഉടനെ ചാക്കോച്ച മുതലാളിയുടെ അടുക്കൽ വന്നു. അപ്പൊ ചാക്കോച്ച മുതലാളി കയ്പായിട്ടിരിക്കുകയല്ലേ, ജോർജ് കുട്ടിക്കാണെങ്കിൽ ഒരു സഭയെന്ന് തുടങ്ങണം ഉടനെ തന്നെ. അപ്പോ ഉടനെ തന്നെ ജോർജ് കുട്ടി പുതിയ സഭ, ചാക്കോച്ച മുതലാളിയുടെ നേതൃത്വത്തിൽ പുതിയ സഭയായി, മാക്സിമം ആളുകളെ അതിലേക്ക് വലിച്ചു കയറ്റി. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യത്തെ വ്യക്തിയെ കുറിച്ച്, ആദ്യത്തെ കാലത്തെ കുറിച്ചുള്ള കയ്പും പകയോ എല്ലാം ജോർജ് കുട്ടിയും ഈ ചാക്കോച്ച മുതലാളിയും കൂടി ചേർത്ത് അടിച്ചു കയറ്റി ആ വിശ്വാസികളുടെ ഇടയിൽ. അവസാനം ആ വിശ്വാസികൾ ആദ്യത്തെ പാസ്റ്റർ പിഷ്ടലായിട്ടായി, അവരെ അവസാനം പുതിയ ഇതായി. അങ്ങനെ ഇതാ റിബിലിയസ് ചർച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. റിബിലിയസ് ചർച്ച് അതിന്റെ ഫൗണ്ടേഷൻ തന്നെ റിബിലിയസ് ആണ്. ദൈവത്തിൽ നിന്ന് വിട്ടുപോയ ഐക്യം നിൽക്കുന്നില്ലേ, റിബിലിയസ് ചർച്ച്. അപ്പോ അങ്ങനെ പോവുക. അപ്പൊ ഈ ഒരു തലത്തിൽ വല്ല കയ്പുള്ള വേരും മുളച്ച് അനേകർ അതിനാ മലിനപ്പെട്ടു പോകും, അനേകർ മലിനപ്പെട്ടു പോകും. നമുക്ക് മോശന്റെ ഒക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ കോരഹ പുത്രന്മാരുടെ ഒക്കെ ജീവിതത്തിലേക്ക് വായിക്കുമ്പോൾ അവിടെയൊക്കെ ഇതേ തിന്മകൾ കടന്നു, മോശയ്ക്കെതിരെ പ്രവർത്തിച്ച് ഇതേ തിന്മകൾ കടത്തിക്കൊണ്ടു പോകുന്ന അവസാനം ദൈവം അവരെ ഭൂമി പിളർന്ന് അവരെ ഇറക്കി ന്യായം നടത്തുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ വല്ല കയ്പുള്ള വേരും മുളച്ച് അനേകർ അതിനാൽ മലിനമാകും. അപ്പൊ ഈ സംഭവത്തിലാണ് ഇതൊക്കെ ഉള്ളത്. ഇതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, മുമ്പിലത്തെ നടപ്പ് അങ്ങനെയാണ്, ചതിമോഹങ്ങളെ വഷളായി പോകുന്ന പഴയ മനുഷ്യർ ഉപയോഗിച്ചാണ് മുമ്പിലത്തെ നടപ്പ്. അതിനെന്ത് ചെയ്യണം, ആ മനുഷ്യനെ ഉപേക്ഷിക്കണം, ഇവനെ ഒഴിവാക്കുക. എന്താ കാര്യം, നേരത്തെ ഒന്നും പറ്റത്തില്ലായിരുന്നു, കാരണം ഇത് ഒരെണ്ണേ ഉള്ളൂ. ഇന്ന് ഇവനെ ഒഴിവാക്കിയാലും പുതിയതൊരെണ്ണം വന്നിട്ടുണ്ട്. ആ പുതിയതിനെ എങ്ങനെ ധരിക്കണം, പുതിയതിന്റെ സ്വഭാവം ഏതാ, ദൈവാനുരൂപമാ ക്രിസ്താനുരൂപമാ. അവരെഴുതിയിരിക്കുന്നു ഇതാ സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട, ഇതാണ് കാൽവരിയിൽ നടന്നത്, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളു, പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളു. കണ്ടോ, അപ്പൊ ഇതെന്ത് സംഭവിക്കണം അറിയാമോ, ഓരോ നിമിഷവും ഇതങ്ങ പിന്മാറുമ്പോ ഭർത്താവ് പറയുന്നു ദേ നോക്കിയേ, സോറി ഭാര്യ പറയുന്നു ദേ നോക്കി ആരാ വന്നേക്കണേന്ന്, നിങ്ങൾ കണ്ടോ ഈ സംഭവം എന്ന് പറയുമ്പോ എന്ത് പറഞ്ഞെന്ന് അറിയാമോ, ഈ ഭർത്താവ് ഈ ഇയാളോട് ഇടപെടുന്നത് ആരിലൂടെയാന്ന് അറിയാമോ, ഭാര്യയിലൂടെ. ഓരോ പ്രാവശ്യവും ഭർത്താവ് ഇടപെടുമ്പോ ഭർത്താവിന്റെ ഹൃദയമാണ് ഇതിലേക്ക് കയറി വരുന്നത്, ഈ സോളിലേക്ക് കയറി വരുന്നത്. ആ ഭർത്താവിന്റെ ഹൃദയം സോളിലേക്ക് കയറി വരുമ്പോ ഓട്ടോമാറ്റിക് ഈ പഴയത് ആ സംഭവം അതങ്ങ് മാറിക്കൊണ്ടേയിരിക്കും, പഴയത് മാറിക്കൊണ്ടേയിരിക്കും. പുതിയതിനാൽ ജീവനാൽ മരണമുള്ളത്, ഇത് മരണമുള്ളതാ, ജീവനാൽ മർത്യമായതും മരണമുള്ളതും നീങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കും. ഈ ഒരു ജീവിത ശൈലി നമ്മൾ സൂക്ഷിക്കുക, നമ്മൾ രാജാവാകുന്ന പരിപാടി നിർത്തുക. നമ്മുടെ തെറ്റ് നമ്മളാണ് നമ്മുടെ ഹൃദയത്തിലെ രാജാക്കൾ, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ രാജാവാകട്ടെ. അങ്ങനെ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ രാജാവായി കർത്താവായി സാങ്ക്ടിഫൈ ചെയ്യുക, വിശുദ്ധീകരിക്കുക. ആ വചനം നമ്മളെ തുടർന്ന് നയിക്കട്ടെ, തുടർന്ന് നടത്തട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ബലഹീനമായ ആ ഹൃദയത്തെയല്ല, ബലഹീനമായ ആ പഴയ മനുഷ്യനെ അല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. അവൻ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനാണ്. എനിക്ക് മുമ്പ് പറഞ്ഞ ആ പ്രിയ കർത്താവിന്റെ ദാസൻ പറഞ്ഞ ചിന്തകൾ ഓർക്കുന്നുണ്ടല്ലോ. ആ ചിന്തയിൽ ഇങ്ങനെയാണ്, നമുക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അത് ആ ഹൃദയം നമ്മളെ കൊണ്ട് നന്മ ചെയ്യിക്കത്തില്ല. നമുക്ക് ആ വചനം ധ്യാനിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു മിനിറ്റിൽ ചിന്തിക്കും, ഒരു മിനിറ്റ് പോലും അത് ധ്യാനിക്കാൻ പറ്റാതെ ഉടനെ നമ്മൾ സ്കിപ്പായി പോകുന്നു. ആരാ ഇത് കാരണം, ആ മനുഷ്യന്, ആ ചതിമോഹങ്ങളെ വഷളായി പോയ ആ മനുഷ്യന്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, നീ എന്ത് ചെയ്യരുത്, അവനെ വിശ്വസിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കുക, നീ അവനെ വിശ്വസിക്കരുത്. സദൃശവാക്യം 3:5 വരുമ്പോ അവിടെ പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊനരുത്, സ്വന്തം വിവേകത്തിൽ ഊനരുത്. ഇത് പ്രശ്നമാണ്, ഇതിൽ ഊനരുത്. പകരം യഹോവയിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. അല്ലെങ്കിൽ അന്നേ ദൈവഭക്തന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, ഇതിനെ ആശ്രയിക്കാൻ കൊള്ളാത്തതാണ്, ഇതിനെ ആശ്രയിക്കാൻ കൊള്ളത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. സഹോദരികൾ വല്ലതും മനസ്സിലാകുന്നു? എന്നെ സംബന്ധിച്ച് വളരെ ശ്രേഷ്ഠകരമായ ജീവന്റെ വചനമായിരുന്നു, എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു വചനമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുപോവാ. പലപ്പോഴും നിങ്ങൾ വീഴും, പക്ഷേ വീണിടത്ത് കിടന്ന് അവിടെ കിടന്ന് ഉരുളാതെ വീണ്ടും കർത്താവിൽ എഴുന്നേൽക്കുക. ദൈവം നമ്മളെ ഓരോ നിമിഷവും അതിന്റെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാനിട്ടിടയാണ്. ഇതാ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതം ദൈവത്തിലേക്ക് കൈമാറുക. നമ്മുടെ ജീവിതം നമ്മുടെ കർത്താവായ യേശുവിലേക്ക് കൈമാറുക. ഇനി നമ്മുടെ തലയായ ക്രിസ്തു നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ. നമുക്ക് ക്രിസ്തു നമ്മളിലൂടെ ജീവിക്കുന്നതിന് ദൃക്സാക്ഷികളായി മാറാം. ക്രിസ്തു ഓരോ വിഷയങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് നമുക്ക് കണ്ടു പഠിക്കാം. അതുവഴി നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകാതെ, നമ്മുടെ ഹൃദയത്തിലെ പൊടിക ജഡീക ചിന്തകൾ ഉയരാതെ, കയ്പ് ഉയരാതെ, ആ കോഴിയുടെ കട്ട് പൊട്ടുന്നത് പോലെ നമ്മുടെ അകത്തെ കയ്പ് പൊട്ടി പുറപ്പെടാതെ, അനേകർ അതിനാൽ മലിനപ്പെടാതെ, നമ്മൾ അതിനാൽ മലിനപ്പെടാതെ, കർത്താവ് പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ ഒരുവനെ അശുദ്ധമാക്കുന്നത്. നമ്മൾ അതിനാൽ കഴിച്ചു പോകാതെ, അശുദ്ധമാകാതെ സൂക്ഷിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ നാളുകളിൽ വേറെ ആരെയും ലക്ഷ്യം വയ്ക്കാതെ, നമ്മുടെ മനസ്സ് ക്രിസ്തുവിലെ ഏകാഗ്രത വിട്ടുമാറാതെ, ആ ക്രിസ്തുവിലൂടെ പിതാവിന്റെ മാറലണയുന്ന ആ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന ശ്രേഷ്ഠമായ വചനത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ ജീവിതം ദൈവത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാൻ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചു. അതെങ്ങനെയെന്ന് അങ്ങ് ഞങ്ങളെ അറിയിച്ചു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ കർത്താവായി, രാജാവായി വാഴിക്കുക. അങ്ങ് ആ ക്രിസ്തുവിനെ രണ്ടാം സങ്കീർത്തനം ഞങ്ങൾ കണ്ടു, സിയോനിൽ രാജാവായി വാഴിച്ചിരിക്കുന്നു. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കുക എന്ന കൽപ്പനയും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അങ്ങയുടെ മിശിഹായ, അങ്ങയുടെ അഭിഷിക്തനായ ആ പുത്രനെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ രാജാവാക്കുവാൻ ഇതാ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യേശുവേ, ഇനി അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ മുട്ടേണ്ട ആവശ്യമില്ല. ഇനി ഞങ്ങളുടെ ഹൃദയം അങ്ങയുടേതാണ്, അങ്ങയുടെ പ്രോപ്പർട്ടിയാണ്. ഞാൻ എന്റെ രാജസ്ഥാനം ഞാൻ മാറിത്തരുന്നു. ഇനി ഭാര്യയായ ഞാനല്ല, കാന്തയായ ഞാനല്ല എന്നെ വാഴേണ്ടത്, എന്റെ കാന്തനായ അങ്ങാണ് എന്നെ വാഴേണ്ടത്. അതിനായി എന്നെ തന്നെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മക്കളെ, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. ഒരു പ്രസംഗം കേട്ടത് കൊണ്ടല്ല, ആ കേട്ടതിൽ അവനവനെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നത്. തുടർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം, സ്വർഗീയ പിതാവേ, ഇത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരേണ്ടത് കർത്താവ്. ഞങ്ങൾക്ക് ശീലമില്ല കർത്താവേ, ആ വാതിക്കിൽ നിന്ന് ആ ഡോറ് തുറന്നു കൊടുത്തുകൊണ്ട് പുറത്തു നിൽക്കുന്ന വ്യക്തിയെയും അകത്ത് നിൽക്കുന്ന ഭർത്താവിനെയും കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഭാര്യയെ പോലെ ഞങ്ങളുടെ അകത്തുള്ള അങ്ങയെയും പുറത്തുള്ള വിഷയങ്ങളെയും തമ്മിലൊന്ന് കൂട്ടിമുട്ടിക്കുവാൻ, ഞങ്ങൾ അതിന്മേൽ തീരുമാനമെടുക്കാതെ അങ്ങ് അവിടെ തീരുമാനമെടുക്കുവാൻ അതിനുള്ളൊരു ക്രമീകരണം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തരണമേ. ഞങ്ങൾക്കതിന് ശീലമില്ല കർത്താവേ. ഞങ്ങൾ തന്നെ കാര്യങ്ങൾ ഇടപെട്ട് തീർക്കുകയായിരുന്നു ഞങ്ങളുടെ ശീലം. എന്നാൽ ഇനി ഞാനല്ല, ഇനിയിലൂടെ ക്രിസ്തു ജീവിപ്പാൻ എന്നെ സമർപ്പിക്കുന്നു. എന്നെ സ്വീകരിക്കാതെ, എന്നെ സ്വീകരിക്കാതെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വങ്ങളും അംഗീകരിക്കുന്നു. താങ്ക് യു ഡാഡി, താങ്ക് യു ഫോർ ദിസ് വേർഡ്. താങ്ക് യു ഇൻ ജീസസ് നെയിം. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നല്ലോ, കർത്താവ് നമ്മളെ മാനിച്ചിരിക്കുന്നല്ലോ. ദൈവം നമ്മളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഫേസ്ബുക്കിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുകയാണ്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. ഇതൊക്കെ ജീവിതത്തില് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാൻ, വെറും വാഗൊണ്ട് പറയാനുള്ള ജീവിതമല്ല, ജീവിതം കൊണ്ട് പറയുന്ന ജീവിതമായി തീരുവാൻ ദൈവം ഈ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റുവാനായിട്ട് ഇടയാകും. കൂട്ടായിരിക്കട്ടെ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിലെ മറ്റ് സോഷ്യൽ മീഡിയയിലെ എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹോദനം അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങൾ മാനിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.